ഖുർആനിലുള്ളൂ. ഖുർആനിൽ നമസ്കാരത്തിന് സമയം പറഞ്ഞ വ്യക്തമായിട്ട് പറഞ്ഞ ഏക സ്ഥലമാണ് 11:114. വ്യക്തമായിട്ട് ഇത്ര സമയം നല്ല എണ്ണി പറഞ്ഞ സ്ഥലമാണ്. പിന്നെ സൂചനയായിട്ട് പലയിടത്തും ഇതിന്ന് തെറ്റിയതല്ല, ഇത് തെറ്റാനോട്ട് പാടില്ല. അല്ല ഒരിക്കൽ പറഞ്ഞ പിന്നെ അപ്പുറം പോയിട്ട് വേറെ പറയാതെ പറയില്ല, അള്ളാഹ് പറ്റില്ല, നമുക്കൊക്കെ പറ്റും. അപ്പൊ അള്ളാഹു 11:114 എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ അർത്ഥം പഠിച്ചാൽ അത് ശ്രദ്ധയിൽപ്പെട്ടവർക്കൊക്കെ ചോദിക്കാൻ അധികാരമുണ്ട്. അതിപ്പോ നിസ്കരിക്കാത്തവർക്കും ചോദിക്കട്ടോ, വിവരമാർക്കും ചോദിച്ചു പഠിച്ചൂടെ, എല്ലാവർക്കും ചോദിക്കാം. അല്ല ഇങ്ങനെ 11:114 പകലിന്റെ രണ്ടറ്റത്ത് നിസ്കരിക്കണം, രാത്രിയുടെ ആദ്യ ഭാഗങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞോടത്ത് നിങ്ങളിപ്പോ 5 നിസ്കരിക്കണം എന്നാണോ പറഞ്ഞിട്ടുണ്ടാക്കിയത്? ഇത് എന്തറ്റാത്? 5 ഒരു പകലിന്? അല്ലെ രാത്രിക്ക്? 5 ഇനി അറ്റം പറയണ്ട. 5 ആര് പറഞ്ഞു 5? ആരാണ് 5 എന്ന് പറഞ്ഞവൻ എന്ന് ചോദിക്കാനുള്ള അധികാരം ഈ മുസ്ലിം സമുദായത്തിലുള്ള ഓരോരുത്തർക്കുണ്ട്, ആ മുസ്ലിം സമുദായത്തിലേക്കുള്ളവർക്കുണ്ട് അധികാരം. ആരാണ് 5? ഇത്തരത്തിലുള്ള ഒരു കീഴമുട്ടി വല വലിച്ചിട്ടത്, ഇങ്ങനത്തെ ഒരു ഹലാക്ക് പിടിച്ച മതനിയമം ആരുണ്ടാക്കിയെന്ന് ചോദിക്കാൻ ആർക്കും അവകാശമുണ്ട്? ചോദിച്ചാൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം പട്ടിണിമാർക്കുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ 5 നിസ്കരിക്കാനും 5 വാങ്ങിക്കൊടുക്കാനും 5 പള്ളിയിൽ നടക്കാനും അള്ളാഹു ലോകത്ത് അവതരിച്ച ഒരൊറ്റ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. ഒരു കീറ തൗറാത്തായിട്ട് ഇങ്ങനെ വരട്ടെ, നമുക്കൊന്ന് കാണണത്. ഒരൊറ്റ ഗ്രന്ഥത്തിൽ അള്ളാഹു പറഞ്ഞിട്ടില്ല. ഒരു കീറ തൗറാത്തും കിട്ടൂല, കീറ ഇഞ്ചിലും കിട്ടൂല. 5 നിസ്കരിക്കാൻ വേണ്ടി അല്ല കൽപ്പിച്ചെന്നുള്ള ഒരു ആയത്ത് ഈ ഭൂലോകത്തേക്ക് അല്ല ഇറക്കിയിട്ടുണ്ടെന്നോ? കൊണ്ടുവരട്ടെ.
പറയുന്നത് എന്താ അഭിപ്രായം? ഈ ലോകത്തുള്ളവരെ കൊണ്ടൊട്ടാതെ ഇങ്ങനെ കൂപ്പറം കൂട്ടി നിസ്കരിപ്പിച്ചാൽ മതിയോ? എന്താണ് നിസ്കരിക്കുന്നതിനകത്ത് നോക്കണ്ടേ?
എന്താണ് നിസ്കാരത്തിൽ പറയുന്നത്? എന്ത് നിസ്കാരാണിത്? ആര് പറഞ്ഞ നിസ്കാരാണ്? ഇങ്ങനെ 3 മണിക്കൂർ 2.5 മണിക്കൂർ കൂടുമ്പോഴൊക്കെ പള്ളിയിലേക്ക് നടന്നുകൊണ്ട് നിസ്കരിക്കാൻ നടക്കണമെന്ന് ആരാ അത് പറഞ്ഞത്? അവ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇവിടെ എന്തെങ്കിലും പണി നടക്കുക? പാടത്ത് പോയാലും 12 മണിക്ക് ശേഷം അവിടുന്ന് കയറാൻ പറ്റും. അതിന്റെ ഇടയിൽ ഇപ്പോ 12:30 തന്നെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ കുരുടനാണെങ്കിൽ പോലും പള്ളിയിലെത്തിക്കൊള്ളണം എന്നാണ് അബൂഹുറൈറ പറഞ്ഞ ഹദീസ് മുസ്ലിമിലുള്ളത്. അതങ്ങനെ തന്നെയാണെന്ന് 4 മദ്ഹബിലും. അത് ബാങ്ക് കേട്ടാൽ ഉടനെ പള്ളിയിലെത്തന്നെ വേണ്ടതെന്ന് 4 മദ്ഹബുകാരും പറയുന്നു. അതുകൊണ്ട് കഴിഞ്ഞോ? പിന്നെ 3:30 പിന്നത്തെ ബാങ്ക്. പണി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഓഫീസ് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? എവിടെ എത്തിയിട്ടില്ല. 4 മണിയാവണം ഓഫീസെങ്കിലും ഒന്ന് അതിർത്തി എത്തണമെങ്കിൽ അത് പാടില്ല. 3:30 തന്നെ എത്ര ബാങ്ക് കൊടുക്കുക അപ്പോൾ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അങ്ങാടിയിൽ ഇറങ്ങിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ചിന്ന കൊടുക്കാൻ ഏശനോ മറ്റ് സാധനങ്ങളോ പച്ചക്കറി എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോഴേക്ക് മറ്റേ ബാങ്ക് കൊടുക്കും, മാരുവിന്റെ ബാങ്ക്. അപ്പൊ അതൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ മാരുവിക്കാൻ പോയി. മാരുവിക്കരിച്ചു വന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് ഇട്ടത് ഇരിക്കും തപ്പിട്ട് എങ്ങനെയല്ലേ എല്ലാവരുടെ ടോർച്ചുണ്ടായിക്കോണമെന്നുണ്ടോ? അങ്ങനെ തപ്പി തടഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താൻ വേഗം എത്താന്ന് വിചാരിക്കുമ്പോഴേക്ക് 2 ബാങ്ക് കൊടുത്ത് 4:30. അപ്പോ അതവിടെ വെച്ചിട്ട് പിന്നെ നിക്കരിക്കാനും പഠിച്ചു. അപ്പൊ വാങ്ങിയതൊക്കെ അവിടെ പഴയതായി. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പുറപ്പെട്ടാൽ ഇവിടുന്ന് പിന്നെ എന്താ രക്ഷ? മനുഷ്യനിവിടെ ജീവിക്കണ്ടേ? ഇങ്ങനെ വാങ്ങി കൊടുക്കുമ്പോഴൊക്കെ നിക്കരിക്കാൻ നിക്കരിക്കുമ്പോഴൊക്കെ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ പിന്നെ നിങ്ങൾ എത്തിക്കാറു? ഇങ്ങനെ നിക്കാരം കൊണ്ടൊരു കളിയാകാൻ മതിയോ? എന്താണ് കഥ? അത് ആര് പറഞ്ഞിട്ടുണ്ടാക്കി? ഈ 5 പള്ളിയിലേക്ക് പോകണം, 5 വാങ്ങി കൊടുക്കണം, 5 ജമാഅത്തായിട്ട് തന്നെ ചെയ്യണം എന്ന കാര്യം പറഞ്ഞുണ്ടാക്കിയെന്ന് ചോദിക്കാതെ ചെയ്യുന്നവരധികാരമുണ്ട്, ചെയ്യാത്തവർക്ക് ഒരു അധികാരമില്ല. ശരിയാ, ഒന്നിനും പോകാത്തവർക്ക് ചോദിക്കാൻ അധികാരമില്ല എന്ന് പറയാം. പക്ഷെ ചെയ്യുന്നവർക്ക് അധികാരമുണ്ട്. ഞാൻ 5 കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളാണ്. അത് പുലർച്ചയ്ക്ക് തന്നെ പള്ളിയിലെത്തണം, രാത്രി തഹജ്ജുദിനും പള്ളിയിലെത്തും, കഴിയുന്നിടത്തോളം എല്ലാം വീട്ടിൽ നിന്ന് നിസ്കരിക്കും. അപ്പോ അങ്ങനെ ചെയ്യുന്നവർ ധാരാളം നമ്മുടെ സമുദായത്തിലുണ്ട്. അവർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട് ചോദിക്കാൻ. ആരാണ് 5 എന്ന് ചോദിക്കാൻ അധികാരമുണ്ട്. എന്താ കാരണം? ഖുർആനിലുള്ളൂ. ഖുർആനിൽ നമസ്കാരത്തിന് സമയം പറഞ്ഞ വ്യക്തമായിട്ട് പറഞ്ഞ ഏക സ്ഥലമാണ് 11:114. വ്യക്തമായിട്ട് ഇത്ര സമയം എന്നുള്ള എണ്ണി പറഞ്ഞ സ്ഥലമാണത്. പിന്നെ സൂചനയായിട്ട് പലയിടത്തും ഇതിന്ന് തെറ്റിയതല്ല, ഇത് തെറ്റാനോട്ട് പാടില്ല. അള്ള ഒരിക്കൽ പറഞ്ഞ പിന്നെ അപ്പുറം പോയിട്ട് വേറെ പറയാതെ പറയില്ല, അള്ളാഹ് പറ്റില്ല, നമുക്കൊക്കെ പറ്റും. അപ്പൊ അള്ളാഹു 11 114 അഖ്മിസ്സലാത്ത തറഫൈ നഹാരി വസുലഫൻ മിനല്ലൈലി എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ അർത്ഥം പഠിച്ചാൽ അത് ശ്രദ്ധയിൽപ്പെട്ടവർക്കൊക്കെ ചോദിക്കാൻ അധികാരമുണ്ട്. അല്പം നിസ്കരിക്കാത്തവർക്കും ചോദിക്കട്ടോ, വിവരം ആർക്കും ചോദിച്ചു പഠിച്ചൂടെ, എല്ലാവർക്കും ചോദിക്കാം. അല്ല ഇങ്ങനെ 11, 14, 114 പകലിന്റെ രണ്ടറ്റത്ത് നിസ്കരിക്കണം, രാത്രിയുടെ ആദ്യ ഭാഗങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞോടത്ത് നിങ്ങളിപ്പോ 5 അറ്റത്ത് നിസ്കരിക്കണം എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടാക്കിയത്. ഇതെന്താച്ചാത് 5 അറ്റണ്ട ഒരു പകലിന്, അല്ലെ രാത്രിക്ക് 5 നേരം ഇനി അറ്റം പറയണ്ട, 5 നേരം ആര് പറഞ്ഞു 5 നേരം? ആരാണ് 5 നേരം എന്ന് പറഞ്ഞവൻ എന്ന് ചോദിക്കാനുള്ള അധികാരം ഈ മുസ്ലിം സമുദായത്തിലുള്ള ഓരോരുത്തർക്കുണ്ട്, ആ മുസ്ലിം സമുദായത്തിലേക്കുള്ളവർക്കുണ്ട് അധികാരം. ആരാണ് 5 നേരം ഇത്തരത്തിലുള്ള ഒരു കീഴമുട്ടി വല വലിച്ച് ഇട്ടത്, ഇങ്ങനത്തെ ഒരു ഹലാക്ക് പിടിച്ച മതനിയമം ആരുണ്ടാക്കിയെന്ന് ചോദിക്കാൻ ആർക്കും അവകാശമുണ്ട്? ചോദിച്ചാൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം പട്ടിണിമാർക്കുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ 5 നേരം നിസ്കരിക്കാനും 5 നേരം വാങ്ങൊടുക്കാനും 5 നേരം പള്ളിയിലേക്ക് നടക്കാനും അള്ളാഹു ലോകത്ത് അവതരിച്ച ഒരൊറ്റ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. ഒരു കീറ തൗറാത്ത് ആയിട്ടെങ്കിലും വേണ്ടി വരട്ടെ നമുക്കൊന്ന് കാണണത്, ഒരൊറ്റ ഗ്രന്ഥത്തിൽ അള്ളാഹു പറഞ്ഞിട്ടില്ല. ഒരു കീറ തൗറാത്തും കിട്ടൂല, കീറ ഇഞ്ചിലും കിട്ടൂല. 5 നേരം നിസ്കരിക്കാൻ വേണ്ടി അള്ള കൽപ്പിച്ചെന്നുള്ള ഒരു ആയത്ത് ഈ ഭൂലോകത്തേക്ക് അള്ള ഇറക്കിയിട്ടുണ്ടെന്നോ? കൊണ്ടുവരട്ടെ. അതിനും പറഞ്ഞു 100,000 റുപ്യാ. കൊല്ലങ്ങൾ കഴിഞ്ഞു, എന്നിട്ട് മിണ്ടുന്നുണ്ടോ? മിണ്ടുന്നില്ല. 5 നേരം നിസ്കരിക്കല് ഫറളാണ് എന്ന് പറയുന്ന മതപണ്ഡിതന്മാര് ഇപ്പോഴും അതിനെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. 5 നേരം ഫറളാക്കുന്ന ആൾക്കാരെ സെമിനാറിന് വിളിച്ചു, ചർച്ചയ്ക്ക് വിളിച്ചു, മുൻ ഹൈക്കോർട്ട് ജഡ്ജിമാരടക്കം അവർക്ക് രജിസ്റ്റർ കത്ത് കൊടുത്തു. അങ്ങനെ 6 സെമിനാർ ഈ കേരളത്തിൽ നടന്നു. കഴിഞ്ഞ വർഷം വണ്ടൂരിൽ വെച്ചൊരു സെമിനാർ നടന്നു. ഈ മലപ്പുറം ജില്ലയിലുള്ള പ്രധാനികളൊക്കെ കൂടി പല മുഖ്യന്മാരും എഴുതി ഒപ്പിട്ട രജിസ്റ്റർ കത്ത് മുഖേന ക്ഷണിച്ചു, ആളുപോയി ക്ഷണിച്ചു. 5 നേരം സ്ഥാപിക്കേണ്ട ഒരു സദസ്സിലേക്ക്, അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു സെമിനാറിലേക്ക് ഒരൊറ്റ പണ്ഡിതനെ കിട്ടുന്നില്ല. എന്താ അതിന് കാരണം? 5 നേരം തെളിയിക്കാൻ അവർക്ക് കഴിയില്ല. അതിന്റെ കാരണം ഈ 5 നേരം ഇസ്ലാമിലുള്ളതല്ല എന്ന് 25 വർഷമായി ഞാനിവിടെ കേരളത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1968 ഇവിടെ കാളികാവിൽ ആദ്യമായിട്ട് പ്രസംഗത്തിൽ വന്നിരുന്ന ആ കാലത്തും 5 നേരം എന്നത് നുണയാണ്, ഖുർആനിൽ 3 നേരമേ ഉള്ളൂ എന്ന് അന്നേ പ്രസംഗിക്കാൻ തുടങ്ങിയതാ. അന്നേ പ്രസംഗിക്കാൻ തുടങ്ങിയതാ. അങ്ങനെ കൊല്ലം 25 കഴിഞ്ഞ് ബുക്കുകൾ 4-5 എണ്ണം ഇറക്കി മറുപടി പറയാമെന്നും പറഞ്ഞ് പല കൊല പമ്പന്മാരും രംഗത്ത് വന്നു. സി എൻ അഹമ്മദ് മൗലവി അടക്കം, അഹമ്മദി നേതാവായ റഷീദ് മൗലവി അടക്കം പലരും 5 നേരം ഇപ്പൊ കാറ്റിക്കളയാം, 3 നേരം ഇപ്പൊ കാറ്റിക്കളയാം, 5 നേരം സ്ഥാപിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് ബുക്കുകളായിട്ട് വന്നവര് ആ ബുക്കുമായിട്ട് മുങ്ങിയിരിക്കാം. ഇപ്പൊ സി എൻ അടക്കം 3 വർഷമായിട്ട് സി എന്റെ ബുക്ക് പിൻവലിച്ചു, മാർക്കറ്റിൽ ഇറക്കുന്നില്ല, ഇറക്കാൻ പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല. അതിനുള്ള 25 കപടത്തരം നമ്പറിട്ട് വിരിച്ചു കൊടുത്തു. 5 നേരം ഉണ്ടാക്കാൻ വേണ്ടി 25 കള്ളത്തരം സി എൻ അച്ചടിച്ചു എന്ന് നമ്പറിട്ട് വിരിച്ചപ്പോൾ 3 വർഷമായിട്ട് അയാളുടെ ബുക്ക് തന്നെ പിൻവലിച്ചിരിക്കുകയാണ്. റഷീദ് അഹമ്മദ് മൗലവി നേതാക്കന്മാരിൽപ്പെട്ട മൗലവിമാരിൽപ്പെട്ട ഒരു ഉയർന്ന പണ്ഡിതനാണെന്നാണ് അവർ പറയാറ്. ആയിക്കോട്ടെ, പക്ഷേ 3 നേരം 5 നേരത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു ചർച്ച അവതരിപ്പിക്കുന്നു, ഒരു ബുക്ക് തന്നെ ഇറക്കുന്നു എന്ന് പറഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞു. ഇന്ന് വരെ ആദ്യത്തെ ബുക്ക് ഇതാന്ന് പറഞ്ഞിട്ട് 2-ാമത്തെ ബുക്ക് ഉടനെ വരുന്നു എന്ന് പറഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടും 3 നേരത്തിന്റെയും 5 നേരത്തിന്റെയും വിവാദം ശേഖരൻ മോലേക്ക് മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് 3 കൊല്ലം മുമ്പ് ഒരു ബുക്കിന്റെ പുറഞ്ചട്ടയിൽ പരസ്യം കൊടുത്ത റഷീദ് അഹമ്മദ് മൗലവി ഇന്ന് വരെ ഒരൊറ്റ പേജ് ഇറക്കിയില്ല മറുപടിയായിട്ട്. എന്താ കാരണം? ഇറക്കാനൊരു കുന്തൂല്ല അതിന്റെ കാരണം. ഇവിടെ അഹമ്മദിയാക്കൾ വന്നാലും ശരി, അഹമ്മദിയാക്കൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല പറഞ്ഞോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അഹമ്മദി പണ്ഡിതന്മാര് നെതുവത്ത് ജമാഅത്ത് സമസ്ത പണ്ഡിതന്മാരിൽ ഒരൊറ്റൊരുത്തന്ന് 5 നേരം സ്ഥാപിക്കാൻ ഈ ലോകത്ത് സാധ്യമല്ല. 25 കൊല്ലത്തെ അനുഭവമാണ് ഈ പറയുന്നത്. സാധ്യമാണെങ്കിലോ ഇന്നും ജഡ്ജിമാരും വക്കീലന്മാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ അവർക്ക് വേദി ഒരുക്കി കൊടുക്കാൻ തയ്യാറാണ്, അവർക്ക് സൌകര്യം ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്, കാറയച്ചു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾ സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ തലയെടുപ്പുള്ള നേതാ പണ്ഡിതന്മാർ എന്ന കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതിന്റെ പേരിൽ ഞാൻ വന്നിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ട് അഞ്ജനാരെ നമസ്കാരം സ്ഥാപിച്ചു തരാമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു പണ്ഡിതൻ കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ നോട്ടീസ് ആദ്യമായിട്ട് വിളംബരം ചെയ്യട്ടെ. നമ്മളിവിടെ പരസ്യം ചെയ്ത് കഴിഞ്ഞു, പത്ത പ്രസ്താവന നടത്തി, എല്ലാം നടത്തിയിട്ട് ഇപ്പൊ മൂന്ന് നേരത്തിൽ ഉറച്ചു വരികയാണ്. ഇപ്പൊ കാര്യം ജുമാ തുടങ്ങി, 25 ആളെ കൊണ്ട് ജുമാ തുടങ്ങി. ഖുർആനത്തെ സൊസൈറ്റിയുടെ കീഴിൽ 25 ആളെ കൊണ്ട് ഈ പൊന്മല മലപ്പുറം ജില്ലയിലെ 26 ആസ്ഥാനത്ത് ജുമാ തുടങ്ങിയിട്ട് ഇപ്പൊ 250 ആളോളം ആയിക്കഴിഞ്ഞു. കോഴിക്കോട് സിറ്റിയിൽ ഒരു മാസം മുമ്പ് കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഖുർആൻ സുന്നത്ത് ആദർശക്കാരുടെ ഒരു ജുമാ വ്യാപാരി വ്യവസായ ഭവനിൽ ആരംഭിച്ചു. ആഴ്ചകൾ കഴിഞ്ഞു, ആളുകൾ പല ഭാഗത്തും കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അതായത് ഖുർആൻ സുന്നത്തിലെ പറയുന്നിട്ടോ, അതുപോലെ ഞങ്ങളെല്ലാവരും ആവണമെന്ന് ഞങ്ങൾക്ക് ആഹ്വാനമുണ്ട്, അപേക്ഷയുണ്ട്. പക്ഷേ ഇക്കൊള്ളം നിർബന്ധമില്ല. ഖുർആനിലുള്ളതനുസരിച്ച് നിസ്കരിക്കണമെന്ന് പൂതിയുള്ള ആഗ്രഹമുള്ള നിർബന്ധമുള്ള ആൾക്കാരൊക്കെ മൂന്നേ നിസ്കരിക്കുള്ളൂ. മൂന്നേ അല്ല പറഞ്ഞിട്ടുള്ളൂ. അല്ല പറഞ്ഞാൽ കൂട്ടിച്ചേർക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അപ്പൊ ഏതാ പതികളുള്ളത്? ദുഹറും മഗ്രിബും ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റാത്ത സമയമാണ്. നട്ടുച്ചയ്ക്ക് വിശ്രമിക്കാൻ അല്ല പറഞ്ഞു. നേരം അസ്തമിച്ച ഉടനെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിസ്കരിക്കാൻ പറഞ്ഞ ഒരൊറ്റ ആൾക്ക് ഖുർആനില്ല. അസ്തമിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാനാ പറഞ്ഞത്, അസ്തമിച്ച ഉടനെ അല്ല. അപ്പൊ ദുഹറും മഗ്രിബും ഖുർആൻ വിരുദ്ധം, അത് രണ്ടും സ്ഥാപിക്കുന്നവർക്ക് 100,000 റുപ്യ ഇനാം എന്ന് നബിയുടെ ജീവിതത്തിൽ ഒരിക്കലും നബി ദുഹറും മഗ്രിബും നിസ്കരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് നബിയുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുഹറും മഗ്രിബും നിസ്കരിച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിതനായിട്ട് വരണ്ടേ? എഴുതിവിടും, എഴുതിയതും പൊളിഞ്ഞു, അതും മുക്കി, അതും മുങ്ങിപ്പോ. ഇപ്പോ ചില ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ സോവനീറിലൊക്കെ എഴുതുന്നുണ്ട്, ഹദീസ് പ്രമാണമാക്കാൻ വേണ്ടിയിട്ട് ചില തെളിവുകളും ചില ഖണ്ഡനങ്ങളൊക്കെ നടത്തിയതായിട്ട് കണ്ടു. ഹദീസ് പ്രമാണമാക്കാൻ വേണ്ടി ഉമർ മൗലവി, അതുപോലെ സുല്ലമി, അബ്ദുസലാം സുല്ലമി, പിന്നെ അലി അബ്ദുൾ റസാഖ് മദനി, ഇങ്ങനെ രണ്ടു മൂന്ന് ആൾക്കാർ ഹദീസ് പ്രമാണം നബീന്റെ പേരിൽ കള്ള ഹദീസ് ഉണ്ടാക്കിയിട്ട് ബുഖാരി മുസ്ലിം ഉണ്ടാക്കിയിട്ട് അതിവിടെ പ്രമാണമാക്കാൻ നടക്കുമ്പോൾ അത് പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. ശരിയാണ്, ബുഖാരിനും മുസ്ലിമിനും ഈ ലോക മുസ്ലിമുകളിടയിൽ പ്രമാണമാക്കാൻ പാടില്ല. എന്താ കാരണം? രണ്ട് കൂട്ടക്കാരും വഞ്ചന നടത്തുന്നുണ്ട്. ബുഖാരിയിലും മുസ്ലിമിനും നബിന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം എഴുതി വെച്ചിട്ടുണ്ട്. അതാ കാരണം. എങ്ങനെ കിട്ടി മനഃപൂർവ്വം കള്ളം എഴുതിയെന്ന് ഒരു ഉദാഹരണം ഞാൻ തന്നെ പറയാം. ഒരു ഉദാഹരണം നല്ല മനസ്സിലാക്കണേ. ബുഖാരിയും മുസ്ലിമും നബിന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറയുന്നതാണെന്നുണ്ടെ ഒരു ബുഖാരി ചെയ്ത ഒന്നാമത്തെ കിതാബ് പദമുള്ള ബുഖാരിയാണല്ലോ, അതിൽ നബിയുടെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം കേട്ടുള്ളൂ. എന്താ പറഞ്ഞത്? നമ്മളിപ്പോൾ നമസ്കാരത്തിൽ കുറെ അട്ടിമറികളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള വാദക്കാരാണെന്നിപ്പോ നമ്മളെല്ലാവരും ആരുടെയും പ്രചാരണ സംഗതിയാണോ? വാദമുണ്ട് എന്നല്ല, വളരെ ഉറച്ച സിദ്ധാന്തമാണ്. ഇന്ന് നിലവിലുള്ള നമസ്കാര കണക്കിൽ ധാരാളം അട്ടിമറികൾ നടത്തിയിട്ടുണ്ട്. രണ്ടു നേരം തന്നെ മായം ചേർത്തതാണ്, മൂന്ന് നേരത്തിൽ തന്നെ വീണ്ടും മായം ചേർത്തിയിട്ടുണ്ട്. രണ്ടരക്കാത്തിൽ നാലരക്കാത്ത, മൂന്നരക്കാത്ത, നാലരക്കാത്തും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ അസംബന്ധങ്ങളാണ്, അക്രമങ്ങളാണ്. അള്ളാഹു പറഞ്ഞ മൂന്ന് നേരത്തെ 2 റക്അത്ത് എന്ന് പറയുന്നതിൽ നിന്ന് ഇതിൽ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഈ അട്ടിമറികളൊക്കെ ഉണ്ടാക്കി തീർത്തത്, ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് എന്ന് നമ്മൾ പറയുന്ന വിഷയം നമ്മളിപ്പോൾ 20-ാം നൂറ്റാണ്ടുകാരാണ്. നബിയുടെ കാലം മുതൽക്ക് 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അക്കാര്യം നബിന്റെ കാലത്തുള്ള ആരെങ്കിലും പറയട്ടെ എന്നാ തീരിക്കാന്നാണ് ഇപ്പോ വലിയൊരു വിഭാഗം ആൾക്കാരുടെ വാദം. ഇപ്പൊ ഈ കാണപ്പെടുന്ന നമസ്കാര ക്രമത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട്, അതിന് മായം ചേർത്തിട്ടുണ്ട് എന്നുള്ളത് നബിന്റെ അന്ന് ജീവിച്ചിരുന്നിരുന്ന മുആവിയ അലി അബൂ ഹുറൈറിന്റെ കാലത്താണ് ഈ അട്ടിമറികളൊക്കെ നടന്നിട്ടുള്ളത്. അന്ന് അങ്ങനെ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സഹാബിയെങ്കിലും കാണിച്ചു തരുമോ എന്നാണ് സാധാരണക്കാരുടെയും ബുദ്ധിജീവികളുടെയും പല പണ്ഡിതന്മാരുടെയും ചോദ്യം. ഒരാളെ ഞങ്ങളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ പഠിക്കൽ തന്നെ. ഇപ്പൊ ഞങ്ങളും പണി തല്ലുകയാണെങ്കിലും വേണം പഠിക്കുക, പഠിക്കാതെങ്ങനെ തല്ല? നന്നായിട്ട് പഠിക്കണമെന്നില്ലേ തള്ളാൻ പറ്റുള്ളൂ. അപ്പൊ ബുഹാരിയും മുസ്ലിമും പഠിച്ചിട്ട് സഹാബികളിൽപ്പെട്ട പ്രഗത്ഭനായ ഒരു സഹാബി തന്നെ മാവിയാന്റെ കാലം മുതൽ ആരംഭിച്ച നമസ്കാരത്തിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്ന് ബുഹാരിയിൽ കണ്ടിട്ടുണ്ട്. എവിടെയുള്ളത്? ബാബു തളിയിൽ വക്തി എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ടായി. ബാബു തളിയിൽ വക്തി എന്നൊരു ഹെഡിങ്ങിൽ ഒരു ഹദീസ് എഴുതി വെച്ചിരിക്കുക ബുഖാരി. എന്താ അനസ് ഇബ്നു മാലിക് പറയാണ് മാ ആരിഫു ശൈഅൻ മാ ആരിഫു ശൈഅൻ മിമ്മാ കാന അലാ അഹദി റസൂലില്ലാഹി നബിയുടെ കാലത്തുണ്ടായിരുന്ന ഒരാചാരവും ഒരു സമ്പ്രദായവും അതേ രൂപത്തിൽ എനിക്കിപ്പൊ കാണാനില്ല. ആരായി പറയുന്നത്? നബിയുടെ ഒപ്പം ജീവിച്ച് നബിന്റെ മരണം വരെ നബിക്ക് ഖിദ്മത്ത് ചെയ്ത് നടന്നിരുന്ന അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന ലോക സുന്നത്ത് ജമാഅത്തുകാരെല്ലാം ബഹുമാനിക്കുന്ന സുപ്രസിദ്ധനായ ഒരു സഹാബിയാണ് പറയുന്നത്, നബിയുടെ കാലത്ത് നടന്നിരുന്ന രൂപത്തിലുള്ള ഒരൊറ്റ അനുഷ്ഠാന കർമ്മങ്ങളും ഒരു കാര്യങ്ങളും ആചാരങ്ങളും ഞാനിപ്പോൾ കാണുന്നില്ല എന്ന് ആരുടെ കാലത്ത്? മുആവിയാന്റെ കാലത്ത്, അബൂ ഹുറൈറ വിലക്കിയിരുന്ന കാലത്ത്. അപ്പൊ ആരോ ചോദിച്ചു, കേട്ടവര് ചോദിച്ചു, അതല്ല നിസ്കാരത്തിന്റെ കാര്യത്തിലും അട്ടിമറിണ്ടെന്നാണോ ഇപ്പൊ നല്ല വാദം? അനസ്മരമാണിക്കോട് ചോദിക്കുക. ബുഹാരി. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിലും നബിന്റെ കാലത്തുണ്ടായിരുന്ന അതേ ക്രമം കാണുന്നില്ല, അതിലൊക്കെ അട്ടിമറി നടത്തിയിട്ടുണ്ടെന്നാണോ നിങ്ങളുടെ വാദം എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് അനസ്മരമാണിക്ക് പറഞ്ഞെന്താണെന്ന് അറിയോ? ബുഹാരി. അലൈസ സലാത്തും മാ സലാത്തും ഫീഹാ. അലൈസ സലാത്തും മാ സലാത്തും ഫീഹാ. നമസ്കാരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ കൃത്രിമങ്ങളും നിങ്ങൾ നടത്തിയില്ലേന്നാ ചോദിച്ചു. എങ്ങനെ? അലൈസ സനത്തും മാ സനത്തും ഫിഹ. നമസ്കാര വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞോ അതൊക്കെയും നിങ്ങൾ ചെയ്തൊപ്പിച്ചില്ലേ, അട്ടിമറിച്ചില്ലേ, മായം ചേർത്തില്ലേനാ അനസ് ഇബ്നു മാലിക് മറുപടി പറഞ്ഞു. ഏത് കാലത്ത്? അനസ് ഇബ്നു മാലിക്കൂടെ ജീവിച്ചിരുന്ന മുആവിയാന്റെ അബൂ ഹുറൈറന്റെ കാലത്ത് പറഞ്ഞ വാക്കാണത്. അപ്പോ അനസ് ഇബ്നു മാലിക്കിന്റെ കാലത്ത് തന്നെ, അല്ലാതെ മുആവിയ പ്രഭൃതികളുടെ അനുയായികൾ ഇവിടെ ലോകം ഇസ്ലാം ഭരിച്ചിരുന്ന മുസ്ലിങ്ങളെ ഭരിച്ചിരുന്ന ആ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ നമസ്കാര വിഷയത്തിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്ന് ബുഹാരിക്ക് എഴുതി വെക്കേണ്ടി വന്നു. ബുഹാരിയുടെ കിതാബുൽ മവാഖിത് എന്ന് പറയുന്ന അധ്യായത്തിൽ അനസ് ഇബ്നു മാലിക് പറഞ്ഞ ബാബ് ഖദീയൽ വഖ്തി എന്ന് പറയുന്ന ആ ഉപഹെഡിംഗിൽ ഇത് എഴുതി വെക്കേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ബുഹാരി ഇതിങ്ങനെ എഴുതി വെക്കും, ബുഹാരി അട്ടിമറിന്റെ എല്ലാ ഹദീസുകളും കൂട്ടിച്ചേർത്തിട്ട് നിസ്കാരം അട്ടിമറിച്ച മസീഹദ്ദജ്ജാലി മുസ്ലിം സമുദായത്തെ കൊണ്ട് ചെല്ലിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം നടത്തിയ, കൃത്രിമം നടത്തിയ അങ്ങനത്തെ ബുഹാരി ഇതിന് കുറെ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് അനസ് ഇബ്നു മാലിക് പറഞ്ഞത് എങ്ങനെ എഴുതി വെക്കാതെ നമുക്ക് തോന്നും. എന്തായാലും എങ്ങനെയെന്നറിയോ, മദീനത്തിൽ ചെന്നു, ഇവിടെ ആരൊക്കെ ഹദീസ് ഉള്ളത്? അബൂ ഹുറൈറ ഓറ പറഞ്ഞെടുത്തു, അനസ് ഇബ്നു മാലിക് ഓറ പറഞ്ഞെടുത്തു, ഇബ്നു ഉമറിന്റെ അടുത്ത് കുറച്ച് എഴുതി, ഇബ്നു അബ്ബാസിന്റെ അടുത്ത് കുറച്ച് എഴുതി, അപ്പോ പ്രചാരമുള്ള ഹദീസ് ഇബ്നു ആയിഷയെ കുറിച്ച് പറഞ്ഞെടുത്തു, ഒക്കെ കൂടി എഴുതി നോക്കുമ്പോ ഈ കേൾക്കുന്നതൊക്കെ ഇങ്ങനെ എഴുതിയെടുത്ത് മദീനത്തെ പള്ളിയിലിരുന്നിട്ട് മക്കത്തിരുന്നിട്ടും ഒക്കെ എഴുതി. ഈ പറഞ്ഞ മാതിരി ആദ്യം എഴുതാൻ പോയിക്കൊള്ളൂ, പിന്നെ നുണ പറയുന്നത് പിന്നല്ലേ, നുണ എഴുത്തും രണ്ടു കൂടെ എടുക്കും. അപ്പൊ ആദ്യം പറഞ്ഞ മാതിരിയൊക്കെ എഴുതി. അപ്പൊ അരേസ സനത്തും ആ സനത്തും ബിഹാർ എന്ന് മനസ്സിനുമാരിക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ള നല്ല പരമ്പരയിലൂടെ മുപ്പരാട്ട് എഴുതി വെച്ച് ബുഹാരി. അതങ്ങനെ തന്നെ വന്നിട്ട് ഓർക്കാതെ ആദ്യത്തെ ശിഷ്യന്മാർക്കൊക്കാണ് പഠിച്ചു. അനസുബിന് മാലിക് ഇങ്ങനെ പറഞ്ഞു, അലേസ സനാത്തും മാ സനാത്തും ഫിഹാ. നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അട്ടിമറിക്കണ്ടോ അട്ടിമറിച്ചില്ലേ ചെയ്യേണ്ടോ ഒക്കെ ചെയ്തില്ലേ എന്ന് അനസുബിന് മാലിക് പറഞ്ഞു പറഞ്ഞ ഹദീസ് ബുഹാരിയുടെ നാട്ടിൽ ചെന്നിട്ട് റഷ്യയിൽ ചെന്നിട്ടും ബുഹാറയിൽ ചെന്നിട്ടും ഒക്കെ മുപ്പരണ്ട് പഠിപ്പിച്ചു. ആദ്യം പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ ആ ഹദീസായിട്ടാണ് പോയി. ആദ്യത്തെ ബുഹാരിയിലൊക്കെ പോയുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് ശരിയാവില്ല, ഈ അലീസ സനാത്തും മാ സനാത്തും എന്ന് പറഞ്ഞ ഇവിടെ ഇന്നലക്ക് ലോകം മുഴുവൻ പഠിപ്പ് വന്നാൽ നമ്മളുണ്ടാക്കിയ നിസ്കാരക്കണക്കൊക്കെ പൊള്ളയാണ്, അതിൽ മായുണ്ട് എന്നുള്ള സത്യം പുറത്തു വരും. അപ്പൊ ചെറിയ ഒരു കൈക്രിയ ഇവിടെ നടത്തണമെന്ന് തീരുമാനിച്ചു. പത്ത് കൊല്ലം കഴിഞ്ഞ ശേഷം, പത്തോ പന്ത്രണ്ടോ കൊല്ലം കഴിഞ്ഞ ശേഷം പിന്നെ ബുഹാരിക്ക് ബോധോദയുണ്ടായി, ഇവിടെ ചെറിയൊരു കൃത്രിമം ഒരു കള്ളത്തരം ഒരു കപടത്തരം ചെയ്തെങ്കിലല്ലാതെ ഈ ഹദീസ് ഈ രൂപത്തിലൂടെ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് ബുഹാരിക്ക് തോന്നി. വെറുതെ പറയല്ല, തെളിവ് റോക്കാണ്ട് വരാ, വെറുതെ പറയല്ലതൊന്നും തോന്നി. എന്ത് ചെയ്തു പിന്നെ? പിന്നെ മൂപ്പര് പിൽക്കാലത്ത് വന്ന ശിഷ്യന്മാർക്കൊക്കെ അവിടെ നിന്ന് ഒരു ദിവസം മുമ്പേക്ക് ഈ ബുഹാരി ചെല്ലിക്കൊടുക്കാണല്ലോ, എല്ലാ ദിവസവും പള്ളിയിലും മദ്രസയിലും കോളേജിലൊക്കെ പോയിട്ട് ചെല്ലിക്കൊടുക്കില്ല എന്ന് പറയാളുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോ ബുഹാരിയിൽ മൂപ്പര് എന്താ ചെയ്തെന്നറിയോ? മൂപ്പര് ബുഹാരി മറ്റുള്ളവർക്ക് പകർക്കാൻ കൊടുക്കുക. അപ്പൊ സനത്തും എന്ന് പറയുന്ന ആ പദം കണ്ടെടുത്തിട്ട് ഒരു ചെറിയ പണി അവിടെ ചെയ്തു. എന്താ പണി? അധികമൊന്നുമില്ല. സനത്തും എന്ന് പറയുന്ന നൂനിന്റെ മുകളിലുള്ള പുള്ളി സ്വാദിന്റെ മുകളിലേക്കാക്കി. കാണിച്ചരവിടെ ഉഹായെടുത്തിട്ടുണ്ട് കാണിച്ചര. ആ നൂറിന്റെ മുകളിലുള്ള പുള്ളി സ്വാദിന്റെ മുകളിലേക്ക് ആക്കിയപ്പോ എന്തായി? സ്വാദിന്റെ മുകളിൽ പുള്ളി ഇട്ടാൽ നാടാവൂലെ ഹൈ ഹൈ. പിന്നെ ഇനി നൂനിപ്പോ അവിടെ കാര്യമാണോ? നൂനിപ്പോ തീരെ പുള്ളി ചെയ്തു, തീരെ പുള്ളി ചെയ്യാൻ എന്താ പറ്റുമോ? ചോട്ടിന് രണ്ട് പുള്ളി ഇട്ടുള്ളൂ. ഇപ്പൊ മൂപ്പര് ആ ഒറിജിനൽ ലിപിയിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒറിജിനൽ ലിപി സ്ഥലത്തും നമ്മൾ അങ്ങനെ തന്നെ കിടക്കാം. പുള്ളി ഇന്റെ അടുത്ത് ഇട്ടത് മാറിപ്പോയി. ഇതിനപ്പൊ ശിഷ്യന്മാരോട് ഇപ്പൊ പറയാൻ പോണത്, ഇന്റെ അടുത്ത് പുള്ളി ഇട്ടത് മാറിപ്പോയി, ഈ പുള്ളി അവിടെ ആയിരുന്നു, ചോട്ടിൽ രണ്ട് പുള്ളി വേറെ ഉണ്ട് എന്നിട്ട് വയ്യാത്തും ആക്കി ചുരുക്കം. ഇപ്പൊ എന്താ അർത്ഥം? വയ്യാത്തും മഹാവയ്യാത്തും ബിഹാർ രണ്ടാമത്തെ ബുഹാരി രണ്ടുണ്ട് ഇവിടെ, രണ്ടുണ്ട് ഇവിടെ. ആ ഞാൻ പറഞ്ഞു ഒക്കെ തരാൻ ഈ രണ്ട് ബുഹാരി ഇവിടെ. ആ ലൈസ സമാത്വം വാസനാത്വം എന്ന് പറയുന്ന ബുഹാരി ആദ്യ ശിഷ്യന്മാർ പകർത്തി ബുഹാരി ഇവിടെ, ഡൽഹിയിലുണ്ട്, ഈജിപ്തിലുണ്ട്, മക്കത്തുണ്ട്. രണ്ടാമത്തെ ബുഹാരി പുള്ളി മാറ്റിട്ട ബുഹാരിയും അതുവിടെ ഉണ്ട്. രണ്ടും കൂടി ആപ്പ് രണ്ട് ജാതി ബുഹാരി. അപ്പൊ ഇനിയിപ്പൊ എങ്ങനെയപ്പോ പഠിപ്പിക്ക? അപ്പൊ പിന്നെ മൂന്നാമത്തൊരു ബുഹാരി ഉണ്ടാക്കി, മൂന്നാം ജാതി ബുഹാരി ഉണ്ടാക്കി ഡൽഹിക്കാര്. എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? ബുഹാരിന്റെ നടുക്ക് വയ്യാത്തൊന്നും എഴുതി, മാർജിനില് സനത്തൊന്നും എഴുതി. അപ്പൊ എന്താ പറഞ്ഞത്? ഇവിടെ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്, ഏതെങ്കിലും ഒന്നല്ലേ ഉണ്ടാവുള്ളൂ? ഇഹതെങ്കിലും ഒന്നല്ലേ അനസൂര വാരിക്ക് പറയുള്ളൂ? അപ്പൊ അനസൂര വാരിക്ക് അലേസ സനത്തും മാസനത്തും എന്ന് പറഞ്ഞു ഇങ്ങനെ ആദ്യം പഠിപ്പിച്ചു, രണ്ടാമത് വയ്യാത്തും മോ വയ്യാത്തും എന്നാ പറഞ്ഞെന്ന് ശരിയാ. രണ്ടാമത് ഒന്നാം മൂപ്പര് പറയാം. ഇപ്പൊ ഉള്ള ബുഹാരിൽ ഇപ്പൊ എന്താണുള്ളതെന്നറിയോ? ഇവിടെ ബുഹാരിയിൽ എഴുതി വെച്ചോടത്ത് ഒരു ബുഹാരിയിൽ സനത്തെന്നും പറഞ്ഞിട്ട് മറ്റേ ബുഹാരിയിൽ വയ്യാത്തെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ വയ്യാത്തിന്റെ അർത്ഥം? എന്റെ അർത്ഥം പറഞ്ഞില്ല. എന്താ വയ്യാത്തിന്റെ അർത്ഥം? നിങ്ങൾക്ക് കഴിക്കുന്നതൊക്കെയാണ് ചെയ്ത് കൂട്ടിയില്ലെന്ന് അനസൂര മാലിക്ക് ചോദിച്ചത്. ഇപ്പോ പുള്ളി മാറ്റിയിട്ടപ്പോ എന്താ അർത്ഥം വന്നെന്നറിയോ? അലൈസ വയ്യാത്തും മാ വയ്യാത്തും ബിഹ. ഇപ്പൊ നിസ്കരിക്കുന്ന നിസ്കാര ക്രമത്തിൽ നിന്ന് നിങ്ങൾ കളയേണ്ടതൊക്കെ കളഞ്ഞില്ലേ. അപ്പൊ മസീഹ് ദജ്ജാൽ ഇനിയും കൂടണമെന്ന. ഇപ്പൊ ഒരു മസീഹ് ദജ്ജാലുണ്ട്, ഇനി മസീഹ് മൂസ ദജ്ജാലും വേണം. ഈസ ദജ്ജാലും മൂസ ദജ്ജാലും ഇബ്രാഹിം ദജ്ജാലും ഒക്കെ കൂട്ടിച്ചേർക്കണം. കുറെ പതിന് പോയിട്ടുണ്ട്, ഉള്ളത് ഏതാണ്ട് ശരിയാണ്, പക്ഷെ കുറെ പോയിട്ടുണ്ട് എന്നാ പറയണത്. ഇപ്പൊ സുബ്ഹാന റബ്ബിക്ക പുറത്താ ചെല്ലല്, അത് മകത്താ ചെല്ലേണ്ടത് എന്നൊക്കെ ആയി തീർപ്പും. അപ്പൊ ചെയ്തത് അലൈസ വയ്യാത്തും മാ വയ്യാത്തും, നിങ്ങൾ ചെയ്ത് വിട്ടുകളേണ്ടതൊക്കെ വിട്ടുകളഞ്ഞതാണ് അനസുമാരിക്ക് പറഞ്ഞത്. അല്ലാതെ ഈ ഇന്നല് മായം ചേർത്തിട്ടുണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നല്ല എന്നായിപ്പോ. അപ്പൊ ഉള്ളത് കേട്ടില്ല, അതാക്കി ചെറിയ പുള്ളി മാറ്റം കൊണ്ട് ബുഹാരി എന്ത് ചെയ്തു? ഉള്ളതിനെ കേടില്ലാതാക്കി. മൂപ്പരാവശ്യപ്പതേ ഉള്ളൂ, ഇനി മൂന്നാമത്തെ ഒരു പണിയും ഈ ബുഹാരി തന്നെ കള്ളത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഒക്കെ പഠിക്കണം നമ്മൾ. ഇപ്പൊ ആരാണ് പഠിക്കണം? ഈ ബുഹാരി എന്തിനു വന്നു? ഈ മുസ്ലിം ആരാണ്? ഇവർക്ക് എന്താണ് ഇവിടെ പണി? ഉനബിന്റെ ഹദീസ് എന്നും പറഞ്ഞിട്ട് എത്ര നുണയാണ് ഈ സമുദായത്തെ അവർ പഠിപ്പിച്ചെന്ന് നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ നുണ പിന്നെയാണ് ഹരി എന്നത്. അവിടെ തന്നെ മൂന്നാമത്തെ നുണ ബുഹാരിയിലതാ. ബാബു തവ്ഹീദുൽ വഖ്തി എന്നൊരു ഹെഡിങ് ഈ രണ്ടാം മൂന്നാമതായിട്ട് വന്ന ശിഷ്യന്മാരെ പഠിപ്പിച്ചു. മൂന്നാമത് വന്ന ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു ബാബു തവ്ഹീദുൽ വഖ്തി. തവ്ഹീദുൽ വഖ്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സമയം പിന്തിക്കാ എന്നേ ഉള്ളൂ. അപ്പൊ വയ്യാത്തും ആ വയ്യാത്തും എന്ന് അനസൂരമാർക്ക് പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങളിപ്പോ നിക്കരിക്കണത് സമയത്തല്ല, സമയം മാറ്റിയിട്ടാണ് നിക്കരിക്കണത്. ഇപ്പൊ എന്തായി? പിള്ളേന് യാതൊരു കേടില്ല, പിള്ളേനൊന്നും പോയിട്ടില്ല, ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ആ സമയത്തിന് ചെറിയൊരു വ്യത്യാസപ്പോടെ കാണാനുണ്ട്. എന്താ? ജൂതന്മാരെ അസറം നിക്കരിക്കല്, മുസ്ലിമീങ്ങൾ അസറിന് ശേഷം നിക്കരിക്കേണ്ടത്. അള്ള പറഞ്ഞതങ്ങനെ മുസ്ലിമീങ്ങളെ നിസ്കരിക്കേണ്ടത്, നബി നിസ്കരിച്ചിരുന്നത് അസറിന് ശേഷം. അപ്പൊ അസറിന്റെ ശേഷം നിക്കരിച്ചാൽ മതിയെന്ന് ഉമറുബ്നു അബ്ദുൽ അസീസിനെ പോലെയുള്ള ആൾക്കാർ പാസാക്കി. ഉമറുബ്നു അബ്ദുൽ അസീസ് ഖുർആൻ പഠിച്ച ആളായിരുന്നു, ഖുർആൻ പഠിച്ച ഒരു ഭരണകർത്താവായിരുന്നു. മുആവിയാന്റെ പിൻഗാമികളായി വന്ന അമവിയാക്കളിൽപ്പെട്ട ഉമറുബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാൻ ഒരു ഖുർആൻ പഠിച്ച പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ അസ്ഹർ നിസ്കാരം പറഞ്ഞ നിസ്കാരം ഉണ്ടല്ലോ, ആ പേരന്നെ ഖുർആനിലില്ല. അസ്ഹർ നിസ്കാരം ചെയ്ത നിസ്കാരം ഖുർആനിലില്ല. അസ്ഹർ എന്ന് പറഞ്ഞാൽ പോരാ, അസ്ഹർ നിസ്കാരം സലാത്തല്ല, അസ്ഹർ എന്നുള്ള പേര് ഖുർആനിലില്ല. അതുകൊണ്ട് അസ്ഹർ സമയത്ത് നിസ്കരിക്കാന്നുള്ള ജൂതന്മാരുടെ പണിയാണ്. ആ നേരത്തല്ല നിസ്കരിക്കേണ്ടത്. ഒരു സാധനത്തിന്റെ നേരത്തിന്റെ അത്രയും അതിന്റെ രണ്ടത്രയും ആവുന്ന രീതിയിൽ നിസ്കരിക്കണമെന്നുള്ള നിർബന്ധം ജൂതന്മാർക്കുള്ളതാണ്, അത് നമ്മൾക്ക് പാടില്ല. ഖുർആൻ പറയുന്നത് അസീല സമയത്ത് നിസ്കരിക്കണമെന്നാണ്. അതുകൊണ്ട് നമ്മൾ അഞ്ചു മണിക്ക് ശേഷം ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ രണ്ടത്ര ആരിന് ശേഷമാണ് നമസ്കരിക്കേണ്ടത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പ്രഖ്യാപിച്ചു. മദീനത്തെ പള്ളിയിലത് നടപ്പിലാക്കി, ബഗദാദിൽ നടപ്പിലാക്കി. അങ്ങനെ അസറിന് ശേഷം അസീല സമയത്ത് പകലിന്റെ രണ്ടറ്റം എന്ന് പറയുന്ന രണ്ടാമത്തെ അറ്റത്ത് നിസ്കരിക്കൽ പതിവാക്കിയപ്പോൾ ബുഹാരിന്റെ ആൾക്കാർക്ക് അത് പറ്റൂല, അബൂഹുറൈറ പറഞ്ഞ അസുര സമയത്ത് തന്നെ നിൽക്കിരിക്കണമെന്ന് നിർബന്ധം വന്നപ്പോൾ മൂപ്പര് അനസുരു മാലിക്കിന്റെ ഹദീസ് അതിലേക്കാണ് സൂട്ടാക്കി. എന്നാ പറഞ്ഞെന്നറിയോ, അനസുരു മാലിക്ക് വയ്യാത്തും വയ്യാത്തും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ നിസ്കാരത്തിന്റെ സമയത്ത് തെറ്റിച്ചിട്ടാണ് നിസ്കരിക്കണമെന്നാണ് എന്നാക്കി തീർത്തു. മൂന്നാമത്തെ നുണ, മൂന്നാമത്തെ ശുദ്ധ നുണ ബുഹാരി എഴുതി വെച്ചത്. കൊല്ലങ്ങൾ പഴങ്ങുമ്പോൾ കോപ്പി മാറ്റി എഴുതിയത് ബുഹാരി. കൊല്ലങ്ങൾ പഴങ്ങുമ്പോൾ ശിഷ്യന്മാർക്ക് മാറ്റി മാറ്റി ബുഹാരി ഉണ്ടാക്കി കൊടുത്തു. ആര്? ഒറിജിനൽ ബുഹാരക്കാരനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി എന്ന് പറയുന്ന മനുഷ്യൻ. ഇയാളെ വിടാൻ പറ്റൂല. ഇയാള് ചില്ലറക്കാരനാണോ? ഇയാളൊന്നും വിടാൻ പാടില്ല. ഈ സമുദായത്തെ വഞ്ചിക്കാൻ വേണ്ടി, കബളിപ്പിക്കാൻ വേണ്ടി, വഴിതെറ്റിക്കാൻ വേണ്ടി നബിയുടെ പേരിൽ മനഃപൂർവ്വം പറഞ്ഞതിന്റെ മേൽ പിന്നെയും മനഃപൂർവ്വം കള്ളം പറയുന്ന മനുഷ്യനാണ് ബുഹാരി. മനഃപൂർവ്വം കള്ളം പറയുന്നവരാണ്. ഇനിയും തെളിച്ചുതരാം, ഇനിയും തെളിച്ചുതരാം ബുഹാരി കള്ളം പറയുന്നത്. വല്ലാഹി മാ റഹിത്തു നബിയെ യുസല്ലി സുബ്ഹത്ത ദുഹ ഫഇന്നീ ലാ ഉസബ്ബിഹുഹ. അള്ളാഹുവിനെ തന്നെ ഇങ്ങനത്തെ ഗുഹാനിസ്കാരം അബൂഹുറൈറ തട്ടിക്കൂട്ടി നടത്തുന്ന മദീനത്തെ പള്ളിയിൽ ജമാഅത്തായിട്ട് പോലും നടത്തുന്ന ഗുഹാനിസ്കാരം എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ഒരു ഗംഭീര പ്രകട നമസ്കാരം, ഇതൊന്നും നബി ചെയ്യുന്നത് അള്ളാഹുവിനെ തന്നെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും നബി അങ്ങനത്തെ നമസ്കാരം നിസ്കരിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനത് നിസ്കരിക്കുകയുമില്ല. അബൂഹുറൈറയും പ്രഭൃതികളും നിസ്കരിച്ചു കൊള്ളട്ടെ, നബിയെയും എന്നെയും ഒന്നും ഒരു ഭാഗമാക്കണ്ട എന്ന് ആയിഷ, നബിയുടെ പത്നി ആയിഷ പറഞ്ഞത് ബുഹാരിയുടെ ഉസ്താദന്മാരെ വെച്ചു. ബുഹാരിയുടെ ഉസ്താദന്മാരെ വെച്ചു, ഒരു ഉസ്താദല്ല. മുഹമ്മദ് ഹംബൽ എഴുതി വെച്ചു, അബൂബക്കർ ബിൻ സൈബ എഴുതി വെച്ചു. ഇവരൊക്കെ എഴുതി വെച്ച ആ ബുഹാ ഉസ്താദന്മാരിൽ നിന്ന് പഠിച്ച ബുഹാരി കിതാബ് എഴുതിയപ്പോൾ എന്താണ് അയാൾ ചെയ്തത്? വല്ലാഹി അല്ലാഹുവിനെ തന്നെ ജീവിതത്തിലൊരിക്കലും ഗുഹാ നിസ്കാരം എന്ന ഒരു നിസ്കാരം നബി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞാനത് നമസ്കരിക്കുകയുമില്ല എന്ന് ബുഹാരി മുസ്ലിമിന്റെ ഹദീസിൽ ഇപ്പോൾ കാണേണ്ട സ്ഥലത്ത് കാണേണ്ട ആ ഹദീസ്, അവരെ ലക്ഷ്യം ഗുരുനാഥന്മാർ പഠിപ്പിച്ചു കൊടുത്ത ഹദീസിൽ ബുഹാരിയും മുസ്ലിമും എന്ത് ചെയ്തു? വല്ലാഹി എന്ന് പറയുന്ന ആ സത്യം ആദ്യമായിട്ട് ബുഹാരി തട്ടിക്കളഞ്ഞു. ബുഹാരിയിൽ വല്ലാഹി എന്ന പ്രയോഗം ബുഹാരിയുടെ ആയിരക്കണക്കിന് ഹദീസ് അധ്യായങ്ങളുടെ ആയിരത്തോളം വരുന്ന അധ്യായങ്ങളിൽ ഒരൊറ്റ അധ്യായത്തിൽ വല്ലാഹി എന്ന് പറയുന്ന സത്യം അയാൾ ഒരു ഹദീസ് തന്നെ പല സ്ഥലത്തും ഉദ്ധരിക്കുന്ന ആളാണ്. ഒരൊറ്റ സ്ഥലത്ത് ഉദ്ധരിച്ചില്ല. വല്ലാഹി എന്നുള്ളത് കട്ടു ആയിഷ പറഞ്ഞതാണ്. വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം നബി നിസ്കാരം കെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കട്ടു. രണ്ടാമതായിട്ട് മാറായത്ത് നബി അസല്ലി സുബ്ഹത്ത ദുഹ കത്തു എന്ന് പറയുന്ന കത്തു എന്ന പദവും കട്ടു. എവിടുന്ന് കട്ടു? ദുഹ നമസ്കാരം വിവരിക്കുന്നിടത്ത് കത്തുല്ല. വേറൊരു അധ്യായത്തിൽ കൊണ്ടുപോയിട്ട് ഒരു കത്ത് എഴുതി വെച്ച് ആയില്ല. വഞ്ചന അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അത് ആദ്യം തന്നെ എഴുതണം. ഈ ചെറിയ വഞ്ചന നടത്തിട്ട് കബളിപ്പിക്കണ്ട. ആദ്യം എഴുതണത് ആദ്യം എഴുതില്ല. വല്ലാഹി തട്ടി, കത്തു എന്നൊന്നും തട്ടി. പിന്നീട് ആയിഷ പറഞ്ഞു, അതുകൊണ്ട് നീ ജീവിതത്തിൽ ഒരിക്കലും നമസ്കരിക്കാത്ത നമസ്കാരം ഞാൻ നമസ്കരിക്കൂല എന്ന് പറഞ്ഞിടത്ത്, ലാ ഉസബ്ബിഹുഹ എന്ന് പറഞ്ഞിടത്ത് അലിഫ് ചിരണ്ടി ബുഹാരി. അദ്ദേഹത്തിന്റെ ഉസ്താദ് അബൂബക്കർ ബിൻ ശൈബ എഴുതി വെച്ച ഉസ്താദിന്റെ കിതാബ് മദീനത്തെ ലൈബ്രറിയിൽ അതിരിക്കുന്നു. ഞാൻ കണ്ടവനാണ്. മുസന്നഫ് ബിൻ അബീ സൈദിൽ ആ അലിഫ് കട്ടു. ബുഹാരിന്റെ കിതാബിൽ നോക്കുമ്പോ അലിഫുമില്ല. ലോകത്തിലുള്ള ബുഹാരിൽ ഒന്നിലുമില്ല അലിഫ് കട്ടു. ഇപ്പൊ എന്താ അർത്ഥം? നബി സംസ്കരിക്കലില്ല എങ്കിലും ഞാനിപ്പോ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നായി. അപ്പൊ ഈ ആളാരാ? നബി നിസ്കരിക്കാത്തൊരു നിൽക്കാറും ഞാനേതാരപ്പോ നിസ്കരിക്കുന്നയാണ്, നിസ്കരിക്കുക തന്നെ ചെയ്യുന്നു. ലൗസബ്ബിഹുഹ എന്ന് പറഞ്ഞപ്പോ ഞാൻ ദേഹം നിസ്കരിക്കലില്ല എന്നാണ് ആയിഷ പറഞ്ഞത്. അതാ സത്യവും ഉണ്ടെങ്കിൽ അതാ സത്യമുള്ളൂ. ഇയാള് പരിഹു ചരണ്ടിയിട്ട് ബന്ധാക്കിയെന്നറിയോ? ലൗസബ്ബിഹുഹ എന്നുള്ളടത്ത് ഒരു വരെ ഒരു ചരണ്ടിലോടുള്ളൂ. ലൗസബ്ബിഹുഹ എന്നുള്ളടത്ത് ലൗസബ്ബിഹുഹ എന്നാക്കി. ആര്? ബുഹാരി മുസ്ലിം. ചരണ്ടി അലിഫ് ചരണ്ടിയിട്ട് നുണ പറഞ്ഞു. ആയിഷ ഞാൻ നിസ്കരിക്കൂല എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നുണ്ട് എന്നാക്കി. ഒരു നിസ്കാരത്തിൽ എപ്പോഴെങ്കിലുമില്ല, നിർബന്ധമായിട്ടും ഞാൻ നിസ്കരിക്കുന്നു എന്നാക്കി തീർത്തു. നിസ്കരിക്കുക തന്നെ ചെയ്യും. പിന്നെ ചില ആൾക്കാരെ തട്ടിക്കേരി, ബുഹാരിനെ തട്ടിക്കേരി, ഈ ബുഹാരിനെ തട്ടിക്കേരി. അതല്ല എന്ത് കഥയിൽ പറയുന്നത് നിങ്ങൾ? അള്ളാഹുവിനെ തന്നെ ഇന്നത്തെ നിസ്കാരം ആയിഷ നിസ്കരിക്കുന്ന, നബി നിസ്കരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആയിഷ പിന്നെ ഞാൻ നിസ്കരിക്കുന്നുണ്ട് എന്ന് വലിയ പറയാ എന്ന് ചോദിച്ചപ്പോ കുടുങ്ങി. കുറച്ച് ബുദ്ധിയുടെ ശിഷ്യന്മാര് വന്ന് ചോദിച്ചപ്പോ കുടുങ്ങിയാള് പറഞ്ഞിട്ട് നേരാവണില്ല. അപ്പൊ പറഞ്ഞു, അത് എന്റെ അടുത്ത് ചെറിയ ഒരു പെശകട പറ്റിയതാ. അവിടെ ഒരു പുള്ളി പോയിരുന്നു, പുള്ളിമല അയാളെ കളി, ഇയാളുടെ കളി മുഴുവൻ പുള്ളിമല. അവിടെ ഉസത്തിഹാന്ന് പറഞ്ഞോടത്ത് എന്റെ അടുത്ത് എന്റെ അടുത്ത് പുള്ളിയിട്ട് തെറ്റിപ്പോയി. കപടത്തിന് പറയാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയുള്ള ശിഷ്യന്മാരുടെ മുമ്പിലേ നുണ പറഞ്ഞിട്ട് എത്തണില്ല. അപ്പൊ ഇയാൾ പുള്ളി മാറ്റി ലൗസദ്ഹുഹ എന്ന് പറഞ്ഞിടത്ത് ബാങ്ക പുള്ളി മായച്ചിട്ട് മോളിന് രണ്ട് പുള്ളി കൊടുത്തു. അപ്പൊ തായായി അല്ലേ, അപ്പൊ തായായി. അപ്പൊ ഉസദ്ഹുഹ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി അപ്പുറത്തുണ്ട്. ലൗസദ്ഹുഹ എന്നത് പുള്ളി മാറ്റി വായിച്ചിട്ട് ചെറിയ കുഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അർത്തഹിബുഹ നാക്യ ബുഹാരി കപടൻ അച്ചടിച്ചത് ഇവിടെ 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 ലോകത്തുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ഇയാള് ജൂത ഏജന്റ് അല്ലെങ്കിൽ, നബിയുടെ പേരിൽ കള്ളം പറയാൻ വേണ്ടി വേഷം കെട്ടി വന്നവനല്ലെങ്കിൽ ഇയാൾ ആരാണെന്നാ ചോദ്യം. ഇയാൾ പുള്ളി മാറ്റിയിട്ട് ഈ സമുദായത്തെ വഞ്ചിക്കാൻ വേണ്ടി ഹദീസിൽ കൃത്രിമം നടത്തിയിട്ട് നബിന്റെ പേരിൽ പറഞ്ഞതിന്റെ പുറമെ പിന്നിലും നുണ അടിക്കടി പറഞ്ഞുകൊണ്ടിട്ട് ഈ സമുദായത്തെ വഞ്ചിച്ചവനല്ല ബുഹാരി എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ ഒരുത്തൻ ഈ ലോകത്തുണ്ടോ? ഇവിടെ വേണ്ട, ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട്. നാസിറുദ്ദീൻ അൽബാനി ലോക ഹദീസ് പണ്ഡിതനായിട്ട് അതാ ജീവിച്ചിരിക്കുന്നു അൽബാനിയിൽ, സ്പെയിനിൽ. അയാളുടെ ഫോൺ നമ്പർ പോലും ഇവിടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ തരാ ചോദിച്ചു നോക്കാമെന്നോ. ഇങ്ങനൊക്കെ ബുഹാരി കട്ടിക്കൂട്ടിയിരിക്കുന്നു, ഇതേപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു ചോദിച്ചു നോക്കാമെന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട് നാസിർ അൽബാനിയോട്, പലതും ഞാൻ ചർച്ച ചെയ്തു. അബ്ദുല്ലാഹിന്റെ ബാജനോട് ചർച്ച ചെയ്തു, ശ്രീധരയിൽ മാലിക്കിയോട് മക്കത്ത് വെച്ച് ചർച്ച ചെയ്തു, ഈജിപ്തിലെ പണ്ഡിതന്മാരോട് അവിടെ വെച്ചിട്ട് ചർച്ച ചെയ്തു. മറുപടിയില്ല, മറുപടിയില്ല. ഇതിനൊന്നും മറുപടി പറയാതെ ബുഹാരി ചെയ്ത ഈ കള്ളത്തരങ്ങൾ ഇവിടെ അച്ചടിച്ചു വരുന്ന ഈ ഇവര് തന്നെ അച്ചടിക്കുന്ന ബുഹാരിന്റെ അനുയായികൾ തന്നെ അച്ചടിക്കുന്ന കോപ്പികളിൽ ആയിരക്കണക്കിൽ കാണിച്ചു കൊടുത്തതിന് മറുപടി പറയാതെ ഈ ജാതി വഞ്ചനകൾ ബുഹാരിൽ നിന്ന് ഏറ്റുവാങ്ങാൻ ഈ മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികളെ ഇനി കിട്ടുമെന്ന് വിചാരിക്കണ്ട, ഇനി കിട്ടുമെന്ന് വിചാരിക്കണ്ട. ബുഹാരി വഞ്ചകനാണ്, കള്ളം പറയുന്നവനാണ്, ജൂത ഏജന്റാണെന്ന് തെളിയിക്കാൻ നൂറുകണക്കിൽ തെളിവുകൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. നൂറുകണക്കിൽ, ഒന്നും രണ്ടുമല്ല, നൂറുകണക്ക് തെളിവുകൾ. ഇയാൾ ജൂത ഏജന്റായിട്ട് ഖുർആൻ അട്ടിമറിക്കാൻ വേണ്ടി ഒന്നാമത്തെ കൽപ്പന പോലും നബി സ്വീകരിച്ചില്ല, അതുകൊണ്ട് മുസ്ലിംകൾക്ക് അക്ഷരാഭ്യാസം ആവശ്യമില്ല എന്നാക്കാൻ വേണ്ടി ഒന്നാമത്തെ പേജിൽ രണ്ടാമത്തെ കട്ടലടക്കം ആയത്ത് കക്കലും ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യലും ഹദീസിൽ നുണ പറയലും പുള്ളിമാറ്റലുമായിരുന്നു ബുഹാരിയുടെ സ്ഥിരം പതിവന്ന് നൂറുകണക്ക് തെളിവുകളിലൂടെ ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ്. കുറച്ച് അച്ചടിച്ചു കഴിഞ്ഞു. അങ്ങനത്തെ ബുഹാരിയിലുള്ള ഹദീസാണ് ഞങ്ങളുടെ രണ്ടാം പ്രമാണെന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിന് സമർപ്പിച്ചു കൊടുക്ക. ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഹദീസ് പണ്ഡിതന്മാരുണ്ടെങ്കിൽ, കേരളത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. ഇവിടെ അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ സംസാരിക്ക പാടായിട്ടുണ്ട്. അറബി കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, മലയാളത്തിൽ വേറോട് പറഞ്ഞാൽ പറ്റൂല, അറബി തന്നെ പറയണം. ഈ ഇംഗ്ലീഷുകാരനാണ് വരണമെങ്കിൽ നമ്മുടെ എമ്മിലെ വീരാംകുട്ടി സാഹിബിനെ പോലെയുള്ള ആൾക്കാർ ഇംഗ്ലീഷിലും അവരോട് സത്യമാണ് അപ്പോഴും സഹിയാണെന്ന് പറഞ്ഞിട്ട് അത് രണ്ടാം പ്രമാണമാണെന്ന് പറഞ്ഞാൽ ആ കാലം കഴിഞ്ഞു എന്നാണ് വിചാരിച്ചാൽ. അത് ആ പറയുന്ന പണ്ഡിതന്മാരോടാ പറയുന്നത്, നിങ്ങളോടല്ല. നിങ്ങളിപ്പോ ബുഹാരിനെ സംബന്ധിച്ചും മുസ്ലിമിനെ സംബന്ധിച്ചുമൊക്കെ പഠിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക എന്ന് നിങ്ങളുടെ മുഖം കണ്ടാൽ എനിക്ക് തോന്നുന്നുണ്ട് അതാ വേണ്ടത്. നിങ്ങളിപ്പോ ഒറ്റയടിക്ക് തള്ളണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് 30 കൊല്ലം ഇവരെ പഠിക്കലായിരുന്നു പഠി. അപ്പൊ എനിക്ക് കുറച്ച് വിഷമവും വികാരവും ആവേശമൊക്കെ ഉണ്ടാവും. 30 കൊല്ലം എന്റെ ജീവിതം തലച്ചാരാണ് ഈ ബുഹാരി മുസ്ലിം. 30 കൊല്ലം ഇവരുടെ കീറ കിതാബുകൾ വായിച്ചിട്ടും ഉറക്കമൊഴിച്ചിട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ച് പഠിച്ചിട്ട് എന്റെ ആരോഗ്യവും ആയുസ്സും നശിപ്പിച്ചവരാണ് ഞാൻ. അപ്പൊ എനിക്ക് കുറച്ച് വികാരമുണ്ടാവും. ആ വികാരത്തിൽ പറയുന്നതിന് മറുപടി വികാരത്തോടുകൂടിയോ വിചാരത്തോടുകൂടിയോ പറഞ്ഞോട്ടെ, പക്ഷേ ആരോടും നമ്മൾക്ക് ദേഷ്യമില്ല. ബുഹാരിയോടും മുസ്ലിമിനോടും നബിന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞതിന്റെ പേരിൽ ദേഷ്യമുണ്ട്, അമർഷമുണ്ട്, വിദ്വേഷമുണ്ട്. അവർ ഈ സമുദായത്തെ വഞ്ചിക്കേണ്ട ആവശ്യമില്ല, അകത്ത് കക്കേണ്ട ആവശ്യമില്ല. നബി സിയാദ നിസ്കാരം ഞാൻ നിസ്കരിക്കൂലെന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിച്ചെന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിസ്കരിച്ചെന്ന് പറഞ്ഞപ്പോ അപകടമായി എന്ന് പറഞ്ഞപ്പോ ഇനിയിലെ ഉസ്തഹിക്കുക അല്ല അസ്തഹിക്കുക, എനിക്ക് നിസ്കരിക്കൽ ഇഷ്ടമാണ് എന്ന് എഴുതി വെക്കേണ്ട ആവശ്യം മൂന്നാമതായിട്ട് നുണ വരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന കള്ളത്തരങ്ങളാണ്, കപടത്തരങ്ങളാണ്. ലോകത്തോട് തന്നെ ന്യായീകരിക്കാൻ സാധ്യമല്ല. ഗൃഹ കലാമൽ കൗമി എന്ന് പറഞ്ഞ് നടന്നാ പോരാ, എവിടെയാണ് ഇവിടെ ന്യായീകരിക്കാൻ കഴിയോ ഇല്ലയെന്ന് ആദ്യം ചിന്തിക്കണം. ചുരുക്കത്തിൽ ഇവര് നമ്മളെ വഞ്ചിച്ചു, വഞ്ചിച്ചു, 100% വഞ്ചിച്ചു. സത്യം ചെയ്ത് പറയാം, ഈ ബുഹാരി മുസ്ലിം പോലെയുള്ള ഈ റഷ്യയിൽ നിന്ന് അക്കാലത്ത് ഇന്നത്തെ റഷ്യല്ല അന്ന് ജൂതന്മാരുടെ കേന്ദ്രമായിരുന്നു. ഇന്നിപ്പോ അവിടെ നിരീശ്വരവാദികളും നിർമ്മതവാദികളുണ്ടെന്നുള്ളത് ശരി തന്നെ. പക്ഷെ അവർ കള്ള കിതാബ് എഴുതിയിട്ട് നമ്മളെടുത്ത് വരണില്ല. ഇന്നത്തെ റഷ്യക്കാര് കള്ള ഹദീസിന്റെ കിതാബ് ഉണ്ടാക്കിയിട്ട് നമ്മളെടുത്ത് വരണില്ല. ഇവർ കള്ള കിതാബ് ഉണ്ടാക്കിയിട്ട് 1200 കൊല്ലം മുമ്പ് മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചവരാണ് ബുഖാരി മുസ്ലിം.
നല്ലതല്ല, ആർക്കും നല്ലതല്ല. പക്ഷെ വിപരീതമാണെങ്കിലും അത് വങ്കുറ്റായിട്ട് മറിഞ്ഞു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും സത്യം മനസ്സിലാക്കിയിട്ട് ഞാൻ പണ്ഡിതനാണെന്ന് അറിയപ്പെടണം, എന്നെ പൂജിക്കപ്പെടണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ അസത്യം മനസ്സിലാക്കിയിട്ട് മടങ്ങുന്നില്ലെങ്കിൽ അയാൾ കപടനുമാണ്, കാഫിറുമാണ്. അത്തരക്കാരെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഒരു കാലത്തു നിന്ന് കാത്തിരിക്കും വേണ്ട എന്ന് ഖുർആൻ തെളിവാണത്. ഒരെ തെജിതന്നെ അസത്തന്നെ അതാവത്തെ ജില്ലതീന ആമരുള്ള ഭൂത ഭൂതന്മാരിലാണ് ഏറ്റവും ദുഷിച്ച ഈ പ്രവണത, ഈ സ്വഭാവം. ഒരെ തെജിതന്നെ അസദ്ധന്നാസി അതാവത്തെ ജില്ലതീന ആമനും. സത്യവിശ്വാസികളോട് ആരാണ് ഇവിടുത്തെ സത്യവിശ്വാസികൾക്ക് എതിരിലുള്ള ഗ്രൂപ്പ്? ഏറ്റവും വലിയ ശത്രുക്കൾ ഈ ഭൂമുഖത്താരാണ്? അന്നത്തെ സാഹചര്യം വെച്ചിട്ട് സംസാരിക്കണമല്ലോ. പോലെ തെജിതന്നെ അസദ്ധന്നാസി അതാവത്തെ ജില്ലതിന് ആമൻ യഹൂദ. അന്നത്തെ സാഹചര്യത്തിൽ അത് എല്ലാ കാലത്തും തുടർന്നോളൊന്നും ഇല്ലട്ടോ. അന്നത്തെ സാഹചര്യത്തിൽ അവിടെ ഉള്ളത് നിനക്ക് നബിന്റെ അനുഭവമാണ്. നിനക്കിവിടെ കാണാൻ കഴിയുന്ന സമൂഹങ്ങൾ, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് നിനക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ സമൂഹം സത്യവാദികളോട് സത്യവിശ്വാസികളോട് ശത്രുത കാണിക്കുന്ന ഉഗ്രന്മാരായ ആൾക്കാരാരാണ്? ജൂതന്മാരാണ്. അൽ യഹൂദ വല്ലദീനാശ്രഫു ബഹുദൈവ വിശ്വാസികളും അവരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറഞ്ഞു. വലത്തജി തന്നെ അക്രബഹും മവദത്തൻ ദില്ലദീന മവദത്തൻ ലഹും വലത്തജി തന്നെ അക്രബഹും മവദത്തൻ. ഈ സത്യവിശ്വാസികളോട് ഏറ്റവും അടുത്ത് ഹൃദയപരമായിട്ട് സൗഹൃദപരമായിട്ട് അടുത്തു നിൽക്കുന്ന ആൾക്കാർ, അവരോട് ഏറ്റവും അനുഭവവും അടുപ്പവുമുള്ള ആൾക്കാരായിട്ട് നിനക്ക് കാണാൻ കഴിയുന്നവരാണ്. അല്ലദീന ഖാലൂ ഇന്നാ നസാറ, ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രസ്ഥാനത്ത് സത്യത്തെ സഹായിക്കുന്ന ആൾക്കാരാണ്, അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്, അത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം അത് അന്നുണ്ടായിരുന്ന ഈസാനത്തിന്റെ അനുയായികളാണ്. അവരെ പിന്നെ നസാറകൾ എന്നുള്ള പേരിൽ അത് പേരായിട്ട് മാറി. അവിടെ പറയുന്നതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു, സത്യത്തിന് സഹായിക്കാൻ വേണ്ടി തയ്യാറുള്ള ആൾക്കാരാണെന്ന് പറയുന്നൊരു വിഭാഗം അവിടെ ഉണ്ട്. മറ്റവർ സത്യാലുമുള്ള അസത്യാലുമുള്ള ഞങ്ങൾ അറിയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞിടക്കുന്ന ആൾക്കാരാണ് ജൂതന്മാർ. ഇവരതല്ല, സത്യത്തിന് സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നടക്കുന്ന ആൾക്കാരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അവരാണ് സത്യവിശ്വാസികളോട് ഏറ്റവും അടുത്ത ആൾക്കാരായിട്ട് എന്നൊക്കെ കാണാൻ കഴിയാം, എനിക്ക് അനുഭവപ്പെടാം. എന്താണ് അതിന് കാരണം? ഈസാനബിന്റെ അനുയായികളാണ് ആ കൂട്ടക്കാരെന്ന് പറഞ്ഞത്. എന്താ അതിന് കാരണം? ദാരിക്കഫി അന്നമിന്ദും റുഹ്ബാനൻ അന്നഹും ലായത്തൂൾ. അവരുടെ കൂട്ടത്തിൽ ദാരിക്കഫി അന്നമിന്ദും ഖിസ്സീസിന, നല്ല പണ്ഡിതന്മാർ, ആത്മാർത്ഥയുള്ള പണ്ഡിതന്മാർ അവരുടെ കൂട്ടത്തിൽ. അത് ഭിക്കാരികളല്ല, അഹങ്കാരികളല്ല, അഹന്തയുള്ളവരല്ല, ആത്മാർത്ഥതയുള്ള സത്യാന്വേഷികളായ നല്ല പണ്ഡിതന്മാർ അവരുടെ കൂട്ടത്തിലുണ്ട്. ഓ റുഹ്ബാന, അതുപോലെ തന്നെ സൂക്ഷ്മോദ്ദേശം ഇല്ലാതെ ഉള്ളതുകൊണ്ട് മതിയാക്കി കഴിയുന്ന ജീവിക്കുന്ന നല്ല ഭക്തന്മാരും അവരുടെ കൂട്ടത്തിലുണ്ട്. മറ്റുള്ളവരെ ചൂഷണം ചെയ്തിട്ട് ജീവിക്കാനുള്ള ഉദ്ദേശം അവർക്കില്ല, ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാം. അത്തരത്തിൽ ഭക്തിയോടുകൂടി ഇവിടെ ജീവിക്കുന്ന അള്ളാഹുവിനെ ഓർത്തിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരും ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ അന്നഹും ലായത്തക്ബുറൂൻ, അതിന്റെ പുറമെ അവർക്ക് ഇതിലില്ല. ഇതിപ്പോ എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തുള്ള ക്രിസ്ത്യാനികൾക്ക് ബാധകൈക്കോളന്നു കേട്ടോ. അള്ളാഹു പറയുന്ന ആ സാഹചര്യത്തിൽ ഏതായിരുന്നുണ്ടെന്നുള്ള ഉറപ്പാ. അത് എന്നൊക്കെ ഉണ്ടോ അന്നൊക്കെ അതേപോലെ തന്നെ ആയിരിക്കും, അള്ളാഹുവിന്റെ നിയമത്തിന് മാറ്റില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഏതായാലും ഈ തത്വം ശാശ്വത, അവർക്ക് കിബിറില്ല. ഈ സത്യത്തിന്റെ അനുയായികൾപ്പെട്ട ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ അവർ മുസ്ലിമീങ്ങളോട് കൂടുതൽ അടുക്കാനും അവർ പിന്നെ ഇടപഴകാനും അവർക്ക് അനുഭവം ഉണ്ടാവാനൊക്കെ കാരണം എന്താണ്? അവർക്ക് കിബിറില്ല, അഹന്തയില്ല, ശരി മറ്റുള്ളവരെ ചൂഷണം ചെയ്യണമെന്നുള്ള ആ അത്യാഗ്രഹമില്ല. അതുപോലെ നല്ല സത്യാന്വേഷികളായ നല്ല പണ്ഡിതന്മാരും അവരുടെ കൂട്ടത്തിലുണ്ട്. കിബറന്മാരായ പണ്ഡിതന്മാരോ സത്യനിഷേധികളായ പണ്ഡിതന്മാരോ അല്ല അവർ പൊതുവെ. അതുകൊണ്ടാണ് അവരും മുസ്ലിമികളും സത്യവിശ്വാസികളും തമ്മിൽ കൂടുതൽ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞത്. ഇത് ഏറ്റവും വലിയ ഒരു തത്വം അള്ളാഹു നമ്മളെ പഠിപ്പിക്കാം. മനുഷ്യ സമൂഹത്തിൽ എന്നും കാണപ്പെടുന്ന ഒരു അനുഭവമാണ് ഇത് എന്ന് നമ്മൾ ഓർക്കേണ്ടത്. ഇത് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇന്നും പല ആൾക്കാരും നമുക്ക് ശ്രദ്ധിച്ചാൽ കഴിയും. എന്താ അവരുടെ നിലപാട്? സത്യമാണെങ്കിൽ അത് സ്വീകരിക്കണം എന്നുള്ള നിലപാടുള്ള പണ്ഡിതന്മാർ എവിടെയുണ്ടോ അവര് കൂടിച്ചേരും. സത്യം പറയുന്നവരോട് സ്നേഹിക്കും, സഹകരിക്കും, വേണ്ട സപ്പോർട്ടൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഹിബിർ ഉള്ളിലുള്ള ഏതൊരു പണ്ഡിതനുണ്ടോ ഒരു കാലത്തും സത്യവാദികളെ സഹായിക്കാനോ അവർക്ക് എന്തെങ്കിലും സഹകരണം ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ സഹകരണം ചെയ്യുന്നവരെ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അവർ തയ്യാറാവില്ല. അതൊക്കെ പിന്തിരിപ്പിക്കാനും അതിനിടയിൽ മുഴുവൻ ഈറാമുട്ടികളായിട്ട് ഈ പ്രസ്ഥാനത്തിന് തടസ്സം ഉണ്ടാക്കാനും തകർച്ച ഉണ്ടാക്കാനും മാത്രമേ ഒരു പ്രവർത്തിക്കുന്നത്. അങ്ങനത്തെ ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയാൽ ആളെ പേരൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പൊതുവെ ഈ വിപരന്മാരെയാണ് ഇവിടുത്തെ ഏതാണ്ട് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ മുഴുക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലും അവർ ചെയ്യില്ല, അറിയാൻ ചെയ്യാറില്ല. അവർ പറയുന്ന അസത്യം സത്യമായിട്ട് മറ്റുള്ളവർ അംഗീകരിച്ചോളണം, അത് നിർബന്ധമായിട്ട് കൊണ്ടിടക്കാം. അവർ പറയുന്ന അസത്യമാണെന്ന് പൊളിഞ്ഞു, സത്യമല്ല അവർ പറയുന്ന അസത്യമാണെന്ന് പൊളിഞ്ഞു. അങ്ങനെ വേണ്ടത്ര തെളിവുകളോടുകൂടി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നാലും ആ അസത്യം അസത്യമായിട്ട് തള്ളിക്കളയാൻ അവർ തയ്യാറില്ല. അത് തന്നെ സത്യമായിട്ട് പിന്നെയും അടിച്ചേൽപ്പിക്കാൻ അവരടക്കം. അതിന് സിംഹാസനം തയ്യാറില്ലാത്ത ആളുകളെയാണ് നമ്മളുടെ നേതാക്കന്മാരായിട്ട് കാണുന്ന പലരും ചെയ്യുന്ന പണിയാണ്. ഭാഷ പഠിക്കൂല, മലയാള ഭാഷ പോലും ശരിക്ക് പഠിക്കാതെ ഞാൻ ആളോടെ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്നുള്ള നിലക്ക് ഗമയോടുകൂടി നടക്കുന്ന പണ്ഡിതന്മാരെയും നമ്മൾ കാണാനുണ്ട്. അറബി ഭാഷയ്ക്ക് അതിന് പരിഭാഷ എഴുതുമ്പോൾ മലയാളം പഠിക്കണം, അറബിയും പഠിക്കണം മലയാളം പഠിക്കണം. പരിഭാഷ എന്നുണ്ടെങ്കിൽ അറബിയും നന്നായിട്ട് പഠിക്കണം മലയാളം നന്നായിട്ട് പഠിക്കണം. അറബിയും ശരിക്കും പഠിച്ചിട്ടില്ല മലയാളം പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഞാനാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതെന്ന് നമുക്ക് ഗമയോടുകൂടി നടന്നാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി? ഒരു ഉദാഹരണമാണ് പറയേണ്ട ആവശ്യമില്ല. ഉദാഹരണം പറയാം, അലിഫ്ലാമീം ദാലിക കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറയുന്ന ആയത്തുകൾക്ക് പരിഭാഷയാണല്ലോ, മലയാളത്തിൽ പരിഭാഷയാണ്. അലിഫ്ലാമീം ദാലിക കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീം, അല്ലാഹു ആ വാക്യത്തിൽ ഇതിന്ന അല്ലെങ്കിൽ സാധാരണ എടുത്ത് പറയാറുള്ള ആ ഗ്രന്ഥം ഇതാ ലാ റൈബ ഫീഹി, അതിൽ സംശയിക്കാനൊന്നും യാതൊരു വകയില്ലാത്ത ഉത്തമ ഗ്രന്ഥമാണ്, പരിപൂർണമായിട്ടും സത്യസന്ധമായ ഗ്രന്ഥമാണ്. ഭൂതലിൽ മുത്തക്കൻ നിയമം സൂക്ഷിക്കുന്ന അള്ളാഹു നിയമം സൂക്ഷിക്കുന്ന ആൾക്കാർക്കൊക്കെ മാർഗദർശനമായിട്ടുള്ളതാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത്ത മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ ഗൈബിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ ഗൈബ്, ഗൈബ് നമുക്ക് അദൃശ്യ കാര്യമാണ്. ഇവിടെ പരിഭാഷക്കാരിൽപ്പെട്ട ചില ആൾക്കാർ എഴുതി യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ അതിഭൗതികത്തിൽ വിശ്വസിക്കുന്നു എന്ന് എഴുതി, അതിഭൗതികത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചില ആൾക്കാർ പരിഭാഷ ചെയ്തു. അതൊരു നല്ല മലയാളം. യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ അതിഭൗതികത്തിൽ വിശ്വസിക്കാൻ തന്നെയാണ് ശരിക്കുള്ള മലയാള പ്രകാരം പറയേണ്ടത്. പര്യാങ്ങളുടെ കാര്യം പറയാം, ഇത് തെറ്റില്ല. അതിഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികത്തിന് അതീതമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു, അതാണ് ആദർശകാര്യം എന്നുള്ളത്. ഭൗതികത്തിന് അതീതമായ കാര്യങ്ങളിൽ വിശ്വസിക്കാം. ഭൗതികം എന്ന് നമുക്ക് കാണാനും തൊടാനും കേൾക്കാനൊക്കെ കഴിയുന്ന ഈ ലോകം, ഇതിൽ നിന്ന് അതീതമായിട്ട് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുക, അതാണ് യുഅ്മിനൂന ബിൽ ഗൈബി എന്നുള്ള പറഞ്ഞത്. അപ്പൊ അതിഭൗതികത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് സത്യവിശ്വാസികൾ എന്ന് ആ പരിഭാഷപ്പെടുത്തിയിൽ തെറ്റില്ല. പക്ഷേ അത് തെറ്റാണ്, അങ്ങനെ പരിഭാഷപ്പെടുത്താൻ പാടില്ല. അതിഭൗതികം എന്ന് പറഞ്ഞാലും ഭൗതികം തന്നെയാണ്, ഭൗതികത്തിൽ കുറച്ച് കൂടുതൽ ഭൗതികം തന്നെയാ ഇത് അർത്ഥമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസായിട്ട് നടക്കുന്ന ആൾക്കാരെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രസിഡന്റ് മൗലവിയാണ് മൗലാനയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ എന്താ പറയുക? കാരണം ഇവരൊക്കെ ഈ മലയാളത്തിന്റെ അർത്ഥം പഠിച്ചില്ല, മലയാളത്തിന്റെ അർത്ഥം പഠിച്ചില്ല, എവിടെയാണ് അത് ഉപയോഗിക്കാന്നുള്ള മനസ്സിലാക്കിയില്ല. ഇന്നത്തെ പരിഭാഷ ചെയ്തവന്റെ മേക്കെട്ടേറിയിട്ട് നോട്ടീസുകളായിട്ട് നടക്കാം. അറബി എന്നെ ഇവിടെ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? അതുമില്ല. പക്ഷേ എല്ലാവരും എന്നെ ഏറ്റവും വലിയ പണ്ഡിതനായിട്ട് കാണണമെന്നുള്ള നിർബന്ധമായിട്ടുള്ളതാണ്. ഇന്നാളുന്നില്ല അങ്ങനെ പറയും. ഇതിപ്പോടെ അനുഭവം നോട്ടീസ് ഇപ്പോഴും അടുത്ത് തന്നെ നോട്ടീസ് ഇറങ്ങി ചെയ്യാൻ കണ്ടു. അതിഭൗതികം എന്ന് പറയുന്ന പരിഭാഷ തിരുത്തണം, അത് തെറ്റാണ്. വൈദ്യന്റെ അതിഭൗതികം എന്ന് പറയാൻ പാടില്ല. അതിഭൗതികം എന്ന് പറഞ്ഞാൽ ഭൗതികത്തിൽ കുറച്ച് കവിഞ്ഞ ഭൗതികം എന്നതിന് അർത്ഥമുള്ളൂ എന്നൊക്കെ ഡിക്ഷണറിയിലും നോക്കി പഠിക്കണം, സാഹിത്യം പഠിക്കണം, ഒന്നും പഠിക്കൂല. എന്നിട്ട് അത് നോട്ടീസായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നോട്ടീസായിട്ട് കേരളത്തിൽ തെണ്ടി നടക്കാം ഈ നുണയും പറഞ്ഞിട്ട്. അതായത് ഈ വിവരക്കേട് പറഞ്ഞിട്ട്. പക്ഷെ ആ വിവരക്കേടാന്ന് നോക്കി പറയാൻ പാടില്ല, പറയാൻ പാടില്ല. അപ്പൊ പഠിച്ചിട്ട് ഉള്ളാളെ വിവരക്കേട് പറയണ്ട, പഠിക്കാതെ വിവരക്കേട് പറഞ്ഞാൽ അത് തിരുത്താൻ പറഞ്ഞാൽ തിരുത്തൂല്ല. ആദ്യം പറഞ്ഞ നുണനെ പിന്നെയും പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാമെങ്കിൽ പിന്നെ എന്താ ഹിബ്രു എന്ന് പറഞ്ഞത്? മൂസ ഏസാനബിന്റെ അനുയായികൾ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെ സ്ഥിതിയതല്ല, അവർക്ക് അത്തരത്തിലുള്ള ഹിബ്രു കുറവാണ്. പൊതുവെ അവർക്ക് ഇവരല്ല, നമ്മളുടെ കൂട്ടത്തിൽ ഈ ഹിബ്രു കൂടിക്കൂടി വരികയാണ്. അത് പഠിച്ച വിപരീതം, പഠിച്ചത് വിപരീത. പല സ്ഥലത്തും പല വിഷയത്തിലും ഇത് നമ്മൾ കണക്കാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു, ഖുർആനിലില്ലാത്ത പദം ഖുർആൻ പഠിക്കാതെ വിവാദ രംഗത്തിറങ്ങിയിട്ട് ഖണ്ഡനമണ്ഡനം നടത്തിയിട്ട് ഖുർആനിലില്ലാത്ത പദം ഉണ്ടെന്ന് പറഞ്ഞു അത് തിരുത്താൻ പറഞ്ഞിട്ട് തിരുത്താൻ കൂട്ടാക്കുന്നില്ല. ആരാണ് ആളെന്ന് ചോദിച്ചാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വിനയശീലനായ മഹാമുത്തഖിയായ ഒരു മൗലാനെ. സംഭവിച്ചിട്ടെന്താ? ഖുർആനിലില്ലാത്തൊരു പദം ഉണ്ടെന്ന് അറിയാതെ പറഞ്ഞു വിവരക്കേടാണ്, വിവരക്കേടാണ്, 100% വിവരക്കേടാണ്. ഹരിക്കത്ത് എന്നുള്ള പദം ഖുർആനിലില്ല. അത് പേരക്കുട്ടികളെ അവകാശം ചെയ്താക്കാൻ വേണ്ടി അങ്ങനെ ഒരു പദം കുറയാനുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞത് പഴച്ചു. പഴച്ചത് സൂര്യപ്രകാശം പോലെ വെളിവായി. ആയിരക്കണക്കിന് നോട്ടീസ് ഇറക്കി. കാരണം കുറാനും നുണ പറഞ്ഞാലൊന്നും വിടാൻ പറ്റില്ലേ. ജീവിതത്തിലെ നുണ ഇഷ്ടം പോലെ ആയിരക്കണക്കിൽ പറഞ്ഞിട്ട് ഇവിടെ സമുദായം ആകെ വഷളായി നാറി പാതാളത്തിലെത്തി. ഇനി ഖുർആനിലും നുണ പറഞ്ഞിട്ട് സമുദായത്തെ ഇവിടെ വഞ്ചിക്കാൻ തുടങ്ങിയാൽ അത് സമ്മതിക്കാൻ നമ്മുടെ റൂഹിലെ കല സമ്മതിക്കും. സമ്മതിക്കില്ല. അജീസിനെ കൊണ്ടാർത്തണോ? ഖുർആനിലും നുണ പറഞ്ഞിട്ട് സമുദായത്തെ വഞ്ചിക്കാൻ അവരുണ്ട്. ആര്? ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ നേതാവാണെന്ന് പറയുന്ന മൗലാനന്മാര്. അത് തിരുത്തി കൊടുത്തു. അങ്ങനെ ഖുർആനില്ല. അതുകൊണ്ട് വേറെ കുട്ടികളെ അവകാശം ഉണ്ടാക്കാൻ നടക്കണ്ട. ഖുർആൻ പദം തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവര് സത്യത്തിന് വേണ്ടിയാണോ ഈ പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ഒരിക്കലുമല്ല. ആവണമെങ്കിൽ ഇങ്ങനത്തെയെങ്കിലും തിരുത്താൻ തയ്യാറാവണം. ഖുർആനിൽ പറഞ്ഞ നുണ പോലും തിരുത്താൻ തയ്യാറാവാത്തവൻ സത്യവിശ്വാസിയാണെന്നോ മുത്തക്കിയാണെന്നോ പറഞ്ഞാൽ ഇവിടെ അല്പെങ്കിലും ബുദ്ധിമുട്ടവനെ സമ്മതിച്ചുകൊടുക്കൂല. ഇത് തിരുത്തണം. അതുപോലെ മറ്റൊന്നും തിരുത്തണം. ബക്കറത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് പശു എന്ന് അള്ളാഹു ഉദ്ദേശിച്ച അർത്ഥത്തിൽ പശു നഷ്ടം പറയാൻ പാടില്ല. അള്ളാഹു അതിന് പശു നഷ്ടം ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശിച്ചത് പറയുകയാണെങ്കിൽ കാളാണ് ഉദ്ദേശിച്ചത്. അവിടെ ഉദ്ദേശിച്ചത് കാളാണ്, അൽബക്കറാണെന്ന് അദ്ദേഹത്തിൽ അള്ളാഹ് ഉദ്ദേശിച്ചത് കാളൻ. അവിടെ കാള ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് എതിരായിട്ടാണ് പശു എന്ന് പറയുന്നത്. അറിയാതെ പറഞ്ഞതാണ് സംഗതി, ശരി, അറിയാതെ പറഞ്ഞതാണ്. പക്ഷേ അത് തെറ്റാണ്. ഭാഷാപരമായിട്ട്, സാഹിത്യപരമായിട്ട്, ചരിത്രപരമായിട്ട്, ഖുർആന്റെ സിദ്ധാന്തപരമായിട്ട് ഒക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ തിരിച്ചു വരും. തിരിച്ചില്ല, ഒരൊറ്റ എത്ര ആളുകളുടെ പരിഭാഷ? ഒമ്പത് സ്ഥലത്ത് ആയിരക്കണക്കിൽ കോപ്പികളിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു ഉദ്ദേശിക്കാത്ത അർത്ഥം വെച്ചിട്ട് ഇവിടെ പരിഭാഷ ചെയ്ത് വരും. ഇവിടുത്തെ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരില്ലേ പരിഭാഷ ചെയ്ത് വരും? മൗലാനമാർ ഒരൊറ്റൊന്ന് തിരുത്തോ? തിരുത്തില്ല. എന്താ തിരുത്താതിക്കാൻ കാരണം? നുണയാണെന്ന് പറഞ്ഞു മനസ്സിലായി. അങ്ങനെ ബക്കറത്തിന്റെ പ്രശ്നം അർത്ഥം പറയാൻ പാടില്ല. മാടെന്ന് മാത്രമേ അർത്ഥം പറയാൻ പാടുള്ളൂ. അവിടെയാണെങ്കിലോ മാടിൽ താഴെയായിട്ടുള്ള മാടാണ് അവിടുത്തെ കഥ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ വസ്തു അവിടുത്തെ ഒരു അത് കാളയായിരുന്നു, പശുവല്ല. എന്നിട്ട് അതൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം ഇപ്പൊ തിരുത്തുവോ? ഏതെങ്കിലും ഒരു പരിഭാഷയിൽ ഒരു തിരുത്തുവോ? തിരുത്തൂല. 13 പരിഭാഷ ഉണ്ടെങ്കിൽ ഒരൊറ്റ നില തിരുത്തൂല എന്ന് ഞാൻ കരാർ എഴുതിത്തരാം. എന്താ കാരണം? ഹിബ്. വേറെ ഒന്നുമില്ല. ദീർഘിച്ച് ചിന്തിച്ച് പറയാനൊന്നുമില്ല. വെറും ഹിബ്. അസത്യമാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ എഴുതിയതെന്ന് ബോധ്യപ്പെട്ടിരുന്നാലും ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നാലും ഖുർആനുകൊണ്ട് തന്നെ തെളിയിച്ചു കൊടുത്തിരുന്നാലും അതവർ തിരുത്തൂല. എന്താ കാരണം? ഖുർആനഹും ലാ യസ്തക്ബിറൂൻ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹു പറഞ്ഞല്ലോ പണ്ഡിതന്മാർക്ക് കിബിർ പാടില്ല. അപ്പൊ കിബിറില്ലാത്ത പണ്ഡിതന്മാരായതുകൊണ്ടിട്ടാണ് അനീസാനബിന്റെ അനുയായികൾ വളരെയധികം ആൾക്കാർ, അദ്ദേഹം അതിനേക്കാൾ മുമ്പുള്ള നബിയാണ്, കൂടുതൽ പാരമ്പര്യങ്ങളാണ് മൂസാനബി. പക്ഷെ മൂസാനബിന്റെ ആൾക്കാരെ പറ്റി അല്ല എന്താ പറഞ്ഞു മതിയോ? ഹനി ശത്രുക്കളാണ്, നീചന്മാർ, നികൃഷ്ടന്മാർ, ദ്രോഹികൾ, ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവർ. അതിന്റെ കുറെ കാലം കഴിഞ്ഞ് വന്ന ഈസാനബിന്റെ അനുയായികൾ അവർ നല്ലവരൊക്കെയപ്പോ അവരെപ്പറ്റി ഗുണം പറഞ്ഞു. അല്ലാണ്ട് നബിയോടല്ലേ ആദ്യകാലത്തെ നബിന്റെ ആളല്ലേ മുന്തിച്ച് പറയേണ്ടത് എന്നൊന്നും ഇവിടെ തത്വമില്ലല്ലോ. ആരാണ് നല്ല രീതിയിൽ ചില എടുത്ത് പറയും? അതാ പാദം പറഞ്ഞത്. അപ്പൊ ഈസാനബിന്റെ അനുയായികൾ നല്ല ആൾക്കാർക്ക് ഇവരില്ലാത്തതുകൊണ്ട് അപ്പൊ അത് എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് അവർ ഇസ്ലാമുമായിട്ട് മുസ്ലിമുകളായിട്ട് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു. മറ്റേ ആൾക്കാർ കൂടുതൽ ധിക്കാരികളും അഹങ്കാരികളും വിദ്വേഷികളൊക്കെയാണ്. അതുകൊണ്ട് അവർ കൂടുതൽ ഈ ഇസ്ലാം മുസ്ലിങ്ങളുമായിട്ട് തത്വമുള്ളവരാണെന്ന് പറഞ്ഞു. ഈ രണ്ട് സ്വഭാവത്തിൽ നമ്മൾക്ക് കിട്ടിയ പാരമ്പര്യം എന്താണ്? അപ്പൊ ഞമ്മൾക്ക് കിട്ടിയ, അതായത് നമ്മളെ പണ്ഡിതന്മാർക്ക് കിട്ടിയ പാരമ്പര്യം ആരുടെ സ്വഭാവത്തിൽ ചെയ്ത്? ആ മറ്റേ കൂട്ടരുടെ പാരമ്പര്യം കിട്ടിയത്. സത്യം പറഞ്ഞാൽ ആ സത്യം സ്വീകരിക്കാൻ അവർ തയ്യാറില്ല. വേണ്ടത്ര തെളിച്ചു കൊടുത്താൽ അത് സമ്മതിക്കാൻ തയ്യാറില്ല. ഖുർആനിൽ തന്നെ പെസക് പറ്റി അവർ പറഞ്ഞിടത്ത് നുണ വന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ആ ലക്ഷക്കണക്കിന് ആൾക്കാരെ മുമ്പിൽ അത് വഷളാക്കിയാൽ പോലും അവർ തിരുത്താൻ തയ്യാറില്ല. ഇതിനേക്കാൾ വലിയ കിബ്രന്മാർ ലോകത്തുണ്ടാവും, ഉണ്ടാവില്ല. അത് ഓരോരുത്തർക്കും സംഭവിക്കാം. നമ്മളോട് പറഞ്ഞോട്ടെ, ഇന്ന സ്ഥലത്ത് ഖുർആനിന് അർത്ഥം പറഞ്ഞത്, അല്ലെങ്കിൽ ഖുർആൻ ഉദ്ധരിച്ചിടത്ത്, അല്ലെങ്കിൽ അതിന് അത് ഉച്ചരിച്ചിടത്ത് ഇന്ന തെറ്റ് വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. അതിന് 10,000 നോട്ടീസൊന്നും വേണ്ട, ഒരു കത്ത് മതി. 15 വയസ്സിന്റെ കാർട്ടിൽ ഒരു കത്ത് അയച്ചാൽ മതി. ഇന്ന സ്ഥലത്ത് നിങ്ങൾ എഴുതിയതിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്താവനയിൽ ഇന്ന സ്ഥലത്ത് ഖുർആനില്ലാത്ത നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ ഉച്ചരിച്ച് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അവിടെ പദം തെറ്റിയിട്ടുണ്ട് എന്ന് ഒരു കാർഡ്, 15 വയസ്സിന്റെ കാർഡ് കിട്ടിയാൽ നമ്മൾ ഇരുത്താൻ വയ്യാണ്. അതായത് നമ്മൾ ഇതിന് മുന്തിയ ആൾക്കാരാണ്, നമുക്ക് ഇവിടൊന്നും ഇല്ല എന്നല്ല പറഞ്ഞത്. ഇവർ വേണമെന്ന് നമുക്ക് ഉദ്ദേശമില്ല. ഇവരൊന്നും തോന്നുകയാണെങ്കിൽ അതിപ്പോ നമ്മൾ ഉത്തരവാദിയല്ല. അത് ശരിയാതിരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഇവരായിട്ട് നടക്കരുതെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്, ആദർശവും തോന്നുന്നതിന് ഇപ്പൊ നിർത്തില്ല. ഏതായാലും ഇങ്ങനത്തെ ഒരു അനുഭവം നമ്മളിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ തിരുത്തും, യാതൊരു സംശയമില്ല. ഖുർആനിൽ നുണ പറഞ്ഞെടുത്ത് നുണ വന്നുപോയി. ഖുർആനിൽ മനഃപൂർവ്വം നുണ പുറവേദാരുന്നാലും പറയില്ല എന്ന് വിചാരിക്കാം. നമ്മളെ സംബന്ധിച്ച് വിചാരിക്കലില്ല. ഒരിക്കലും മനഃപൂർവ്വം ആകെ നമ്മൾക്ക് ഖുർആനുള്ള പറഞ്ഞ പിന്നെ എന്താണത്? ആകെ നമ്മൾക്കുള്ളത് പ്രമാണം ഖുർആനാണ്. അതിന് നുണയം പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനാണ്. നുണ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാണ്. ഇവിടെ കോടിക്കണക്കിന് സമ്പാദിക്കാവുന്ന പ്രശ്നം ഇവിടെ തന്നെ. കോടിക്കണക്കിൽ സമ്പാദിക്കാം നുണ പറഞ്ഞിട്ട് പ്രസ്ഥാനത്തിന് വേണ്ടി, നുണപ്രസ്ഥാനത്തിന് ആയിട്ട് നടക്കുകയാണെങ്കിൽ കോടിക്കണക്കിൽ സമ്പാദിക്കാം. അപ്പൊ നമ്മൾ ഇത്രയധികം ത്യാഗം ചെയ്തിട്ട് ബുദ്ധിമുട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെ അധ്വാനിക്കുന്നതിന് ഈ ഖുർആന്റെ സത്യത്തിന് വേണ്ടിയാണ്. ഖുർആനില്ലെങ്കിൽ നമ്മൾ ഇതിനൊന്നും കിട്ടില്ല. ഇവരുടെ ബുഹാരി മുസ്ലിം ഒന്നും കണ്ടിട്ടില്ല നമ്മൾ ഇതിനിറങ്ങുന്നത്. ഖുർആനുള്ള സാധനം ഈ ശുദ്ധമായ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഈ ഇസ്ലാമിന്റെ പേരിൽ ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ ഇറങ്ങില്ല. കാരണം പിന്നെ ശുദ്ധമായ ഒരു ഗ്രന്ഥം ലോകത്തില്ല. തൗറാത്തിഞ്ചിലൊക്കെ അട്ടിമറിച്ചില്ലേ, പിന്നെ ബുഹാരി മുസ്ലിമില്ല, അതിന്റെ കഥ നമ്മൾ കണ്ടില്ലേ. അപ്പൊ ഖുർആനിൽ നമ്മൾ മനഃപൂർവ്വം അല്ല, സ്വപ്നത്തിൽ പോലും ഒരു നുണ പറയണമെന്നുള്ള ആഗ്രഹം നമ്മൾക്കില്ല. അഥവാ പെട്ടുപോട്ടെങ്കിൽ തിരുത്താൻ എപ്പോഴും തയ്യാറും, നിമിഷത്തിൽ തയ്യാറാണ്. ഇവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നാ ചോദിക്കുന്നത്. അവർക്ക് അതേപോലെ ഇങ്ങോട്ട് അച്ചടിച്ചൂടെ, ഇതാ നിങ്ങൾ പറഞ്ഞ ചിന്താപത്തുമ്പോഴത്തേക്ക് ഇപ്പൊ നോട്ടീസ് ലേഖനങ്ങൾ അവഗണിച്ചു അവഗണിച്ചു എന്ന് പറഞ്ഞു. അവഗണിച്ചിരിക്കുകയാണ്, ആരോട് ചോദിച്ചിരുന്നാലും അവഗണിച്ചിരിക്കുകയാണ് അവഗണിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അവഗണന ഇപ്പൊ നേരായിട്ട് ഇപ്പൊ എന്താ ഉണ്ടാകുന്നത്? സെയ്റ്റ് സമ്മേളനത്തിന്റെ 10,000 10,000 കോപ്പിയിലും നമ്മൾക്കെതിരിൽ വലിയ വമ്പന്മാരായ മൗലവിമാരെന്നും പറഞ്ഞിട്ട് ലേഖനം എഴുതി വന്നു. ഒന്നോ രണ്ടോ മൂന്നോ ലേഖനങ്ങളാണ് തുടർച്ചയായിട്ട് എഴുതിയിരിക്കുന്നത്. എന്തിന്? നമ്മൾ പറയുന്ന യാദൃശ്യത്തെ എതിർക്കാൻ വേണ്ടി, നമ്മളുടെ സിദ്ധാന്തത്തെ, ഖുർആൻ പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടിയിട്ട്. അതിൽ പ്രധാനമായിട്ട് ഹദീസ്, ഹദീസ് ഒരു സ്വതന്ത്ര പ്രമാണമാണ്, അല്ലെങ്കിൽ ഖുർആൻ പൂരിപ്പിക്കാനുള്ള ഒരു രണ്ടാം പ്രമാണമാണ് എന്നൊക്കെ പറയുന്ന ആ സിദ്ധാന്തത്തെ നമ്മൾ എതിർക്കുന്നു, പരിപൂർണമായിട്ട് എതിർക്കുന്നു. ഹദീസ് ഖുർആൻ പൂരിപ്പിക്കാനുള്ള പ്രമാണമാണ്, ഖുർആൻ ഒരു രണ്ടാം പ്രമാണമാണെന്ന് പറയാം. പൂരിപ്പിക്കാനുള്ളതല്ല, അതായത് അതിനെ വിശദീകരിക്കാനുള്ളതല്ല. വിശദീകരണം അവിടെ കഴിഞ്ഞിരിക്കുന്നത്, അങ്ങനെ ആരും വിശദീകരിക്കണം. വേണ്ടത്ര വിശദിച്ച് നല്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി വിശദീകരിക്കാൻ വേണ്ട. വിശദിച്ച് എന്തെങ്കിലുണ്ടാവും, ഒന്നുണ്ടാവും, അന്ന് തന്നെ പൂർത്തിയായിട്ട് വിശദീകരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നബിക്കും തന്നെ പേര് വിശദീകരിക്കാൻ ഉണ്ടാവുക? തർക്കടില്ല. അല്ല പറഞ്ഞതിനേക്കാൾ നന്നായിട്ടൊരു ശൈലി നബിക്ക് കിട്ടില്ല ഉണ്ടാവും. അല്ല പറയുന്നതിനേക്കാൾ നല്ലൊരു ശൈലിയിൽ നബി അത് അവതരിപ്പിക്കുക, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നല്ലൊരു ശൈലി നബി കണ്ടുപിടിക്കുക, അതുണ്ടാവും. അപ്പൊ അള്ളാഹു മോശമായി, അള്ളാഹു ഈ ജനങ്ങൾക്ക് ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നല്ല ഭാഷയിലും നല്ല ശൈലിയിലൊക്കെ പറഞ്ഞുണ്ടാക്കി നോക്കുമ്പോൾ അതൊന്നും വേണ്ട മതിയായ നബിക്കേ തിരിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാ രണ്ടും നബി ഒന്നുമായി, അത് നമ്മൾ നിർണ്ണയിക്കും. അപ്പൊ അള്ളാഹു പറഞ്ഞ ശൈലി അള്ളാഹു മനഃശാസ്ത്രം പഠിച്ച് പറഞ്ഞതാണ്. നബിക്ക് പഠിപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ടെന്ന് മുന്നോട്ടാവില്ല. അള്ളാഹു ലോക മനഃശാസ്ത്രം മുഴുവൻ പഠിച്ചിട്ടാണ് അതിനെപ്പറ്റിയ ശൈലി എന്താണെന്നൊക്കെ വേണ്ടത്ര അഗാധമായിട്ടുള്ള അറിവോടുകൂടിയാണ് അള്ളാഹു ഓരോ ശൈലിയും ഓരോ ആയത്തും ഓരോ അധ്യായം ഇറക്കുന്നത്. അത് ചിലർക്കൊക്കെ ഒന്നും കൂടി വിശദീകരിക്കാണ്ട് ഇന്ന് ഇവിടെ രണ്ടാമത്തെ ആൾ പറയണ്ട, അത് ഒന്നാമത്തെ ആളെ മതി. അതുകൊണ്ട് ഖുർആൻ രണ്ടാമത്തെ ഖുർആൻ ഇന്ന് രണ്ടാമത്തെ പ്രമാണമാണ് ഹദീസ് എന്നതിനെ സംബന്ധിച്ച്. എങ്ങനെ രണ്ടാമത്തെ പ്രമാണം പറഞ്ഞാൽ മാസം കാണാൻ രണ്ടാൾ മതി ചുരുക്കി തിരിഞ്ഞു എന്ന് സംബന്ധിച്ചു. മൂന്നാമത്തെ ഒരാളും കൂടി കണ്ടു, എന്താ മൂന്നാമത്തെ ഒരാളും കൂടി കണ്ടാൽ ധനം കൂടി സംഘടിച്ചില്ല. പക്ഷെ മൂന്നാമത്തെ ആൾ കണ്ടിട്ട് അത് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സംബന്ധിച്ചു. ഈ അതും കണ്ടാനായിരിക്കണം ആളും പറഞ്ഞത്. രണ്ടാള് പടിഞ്ഞാറ് ഇത്ര ഡിഗ്രിയിൽ വെച്ചിട്ട് മാസപ്രവി കണ്ടു എന്ന് പറഞ്ഞാൽ അത് തന്നെ മൂന്നാമത്തെ ആളും പറഞ്ഞാൽ അത് രണ്ടാം പ്രമാണോ മൂന്നാം പ്രമാണോ കയറ്റെടുക്കാം. അയാൾ പറഞ്ഞ് കേൾക്കി മറ്റേ തെക്കേ ഭാഗത്താണ് ഞാൻ കണ്ട മാസം എന്ന് പറഞ്ഞാൽ അത് പ്രമാണമല്ല, രണ്ടാം പ്രമാണമല്ല, അത് വേറൊന്ന് തുടങ്ങിയപ്പോ അതുപോലെ വേറൊന്ന് തുടങ്ങിയ ഈ ഒന്നാം പ്രമാണത്തിന് രണ്ടാം പ്രമാണമായിട്ട് വരണമെങ്കിൽ ആ ഒന്നാം പ്രമാണത്തിൽ പറഞ്ഞതന്നെ രണ്ടാമത്തേലും പറയണം, രണ്ടാം സാക്ഷ്യം പറയണം, മൂന്നാം സാക്ഷ്യം പറയണം, നാലാം സാക്ഷ്യം പറയണം, ഒക്കെ അവിടെ തന്നെ പറയണം. സമയം മാറാൻ പാടില്ല, അത് മാറാൻ പാടില്ല. അപ്പൊ അത് അപ്പൊ അത് പ്രമാണമല്ലാതായോ? പ്രമാണമുണ്ട്, രണ്ട് സാക്ഷി ആദ്യം പറഞ്ഞു, പിന്നെ രണ്ട് സാക്ഷി വന്നു, പ്രമാണം കൂടി. അങ്ങനെ 4-ആളോ 10-ആളോ 100-ആളാവുമ്പോഴത്തേ അത് മുത്തവാത്തിറായി, ആർക്കും നിഷേധിക്കാൻ വയ്യാതായി. അപ്പൊ പ്രമാണം ഇങ്ങനെ വില കൂടുന്നുണ്ട്, 1, 2, 3 ഒക്കെ ആയിട്ട് സാക്ഷി ഇങ്ങനെ കൂടുമ്പോൾ പ്രമാണം വില കൂടുന്നുണ്ട്. ഇത് ഒരാൾ പറഞ്ഞു ഒന്ന്, മറ്റാൾ പറഞ്ഞു വേറൊന്നും തന്നെ. പ്രമാണത്തിന്റെ ഇതിന്റെ രണ്ടാം പ്രമാണാവൂല. അപ്പൊ ഖുർആന്റെ രണ്ടാം പ്രമാണം എന്ന് നമ്മൾ പറഞ്ഞ ഖുർആനിൽ 3 വേറെന്ന് പറഞ്ഞിട്ടുണ്ട്. നബിയും പറഞ്ഞു 3 വേറെന്ന് പറഞ്ഞാൽ രണ്ടാം പ്രമാണം, നബി 5 വേറെന്ന് പറഞ്ഞാൽ അത് വേറെ പ്രമാണം, അത് പുതിയ പ്രമാണം തുടങ്ങാം. നബി 5 ഖുർആന്റെ 3 വേറെന്ന് കാണാണ്, നബി പറഞ്ഞിരുന്നു 5 വേറെന്ന്. അപ്പൊ അത് ഇവിടെ ഒന്നാം പ്രമാണം ഇപ്പൊ തുടങ്ങിയിരിക്കുക, അത് ഖുർആൻ ഇവിടെ ഒന്നാം പ്രമാണം നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് പ്രമാണം ഒന്നാം പ്രമാണമാക്കാൻ പറ്റുമോ, അത് അപ്പോഴത്തെ പ്രശ്നത, അത് പറ്റൂല. അപ്പൊ നബി 3 എന്ന് തന്നെ നബിയും പറഞ്ഞാൽ രണ്ടാം പ്രമാണമായി. അതുപോലെ ഇസ്ലാം കാര്യം 10 എന്ന് ഖുർആനുണ്ട്, തുടർച്ചയായിട്ട് എണ്ണി കാണാണ്ട്. നബിയും പറഞ്ഞ ഇസ്ലാം കാര്യം 10 എന്ന് പറഞ്ഞാൽ അത് രണ്ടാം പ്രമാണം. നബി പറഞ്ഞത് 5 എന്നാ പറഞ്ഞാൽ രണ്ടാം പ്രമാണമല്ല, അത് വേറൊരു ഒന്നാം പ്രമാണം. രണ്ടാം പ്രമാണമാണെങ്കിൽ ആദ്യം പറഞ്ഞിട്ട് പറയുന്നത്, ആദ്യം പറഞ്ഞിട്ടുള്ള എന്നെ പറയണം നീല രണ്ടാം പ്രമാണമാണ്. ഇതാണ് ഹദീസ് രണ്ടാം പ്രമാണമാണെന്ന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. ഹദീസ് രണ്ടാം പ്രമാണമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞത് നബിയും കൂടി അതേപോലെ തന്നെ ഒന്ന് മടക്കി പറഞ്ഞാൽ നമ്മൾക്ക് ഒന്നും കൂടി ലാക്കിലിയത്തുമെന്ന കൽബി എന്ന് പറഞ്ഞ മാതിരി അള്ള പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ലെങ്കിലോ എന്നൊരു ബേജാറുണ്ടായിരുന്നപ്പോൾ നബിയും കൂടി പറഞ്ഞപ്പോൾ സംഗതി ഉറപ്പായി. അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, നബിയും പറഞ്ഞു അതേ 3 നേരം നിൽക്കാന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. നബിയും പറഞ്ഞു 3 നേരം നിൽക്കാം, അതിപ്പോ ബുഹാരി ഉണ്ട് കേട്ടോ, 3 നേരം നിൽക്കാൻ പറഞ്ഞു ബുഹാരിയുണ്ട്, അത് രണ്ടാം പ്രമാണം. ബുഹാരിയിൽ 3 നേരം നിൽക്കണമെന്ന് നബി പറഞ്ഞത് രണ്ടാം പ്രമാണം. ബുഹാരിയിൽ 5 നേരം നിൽക്കണം എന്ന് പറഞ്ഞതോ കള്ളപ്രമാണം. അങ്ങനെ മനസ്സിലാക്കുക, അത് കള്ളപ്രമാണം, അത് രണ്ടാം പ്രമാണമല്ല 3-ാം പ്രമാണമല്ല, അത് കള്ളപ്രമാണം. നബിന്റെ മേൽ നുണ കെട്ടിയിട്ടുണ്ടാക്കണം. അപ്പൊ നബിന്റെ ഹദീസ് രണ്ടാം പ്രമാണമാണ് നമ്മൾ സമ്മതിക്കുന്നത്. ഖുർആനിലുള്ള കാര്യമായിരിക്കണം നബി പറയുന്നത്, അപ്പോഴേ രണ്ടാം പ്രമാണമാവും. ഇത് മനസ്സിലാക്കാതെ ഹദീസ് നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് വെള്ളം കൂട്ടാം. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനത്തെ ഹദീസ് ഉണ്ടോ? ചിലപ്പോൾ ഉണ്ടാവാം. മൂന്ന് നേരം സ്ത്രീകളും ബുഹാരി ഉണ്ടെന്ന് മധുര ഉണ്ടാവാം, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. മാൻ ഗതബാലയ്യ ഫൽ യതബവ മക്കാതുഹു മിനൻ നാർ, എന്റെ മേൽ ആരെങ്കിലും ഇതിന് കള്ളം പറഞ്ഞുണ്ടാക്കിയുണ്ടെങ്കിൽ അവനൊക്കെ നരകമാണ് അവന്റെ ഭവനം എന്നൊക്കെ നബി പറഞ്ഞതിൽ അത് രണ്ടാം പ്രമാണമായിട്ട് എടുക്കാം. മങ്കഥബാലയ്യത്തബോധം എന്നാൽ ഇത് ലോകത്തുള്ള സകല ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. മങ്കഥബാലയ്യ ഫല്യത്തബോ മക്കാദഹും എന്നാൽ എന്റെ മേൽ, അതായത് നബിയുടെ മതം പഠിപ്പിക്കണോ? അതിൽ വേറെയുള്ള കാര്യത്തിലല്ല, ഇന്നതിനെ കുറിച്ചൊന്നുമില്ല. മതത്തിന്റെ കാര്യങ്ങൾ പറയുന്ന വിഷയത്തിൽ എന്റെ മേൽ ആരെങ്കിലും കള്ളം പറഞ്ഞു പോയാൽ അവന്റെ ഭവനം നരകമാണെന്നൊക്കെ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത് രണ്ടാം പ്രമാണമായിട്ട് നമുക്ക്, കാരണം അതും പറഞ്ഞിട്ടുണ്ട്, അള്ളാ മത ഉറപ്പില്ലാത്തൊരൊറ്റ കാര്യം മതത്തിൽ പറയാൻ പാടില്ല, അത് ഹറാമാണെന്ന് അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാം പ്രമാണം. ഇത് ലോകത്തുള്ള എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും. പിന്നെ അവിടെ വേറൊരു പ്രമാണം എത്തിയിട്ടുണ്ട്, മങ്കഥബാലയ്യ മുതാമിതൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലേ കേടുള്ളൂ എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് രണ്ടാം പ്രമാണം അവിടെ വേറുണ്ട്. അത് രണ്ടാം, നമുക്ക് രണ്ടാം പ്രമാണമല്ല, അത് കള്ളന്മാരുടെ ഒന്നാം പ്രമാണമാണ്. രണ്ടാം പ്രമാണമല്ല, കള്ളന്മാരുടെ കള്ളപ്രസ്ഥാനത്തിന്റെ ഒന്നാം പ്രമാണം. അപ്പൊ അള്ളാഹ് എന്റെ മേൽ മനഃപൂർവ്വമൊന്നും പറയണ്ട, കള്ളം പറഞ്ഞാൽ തന്നെ അപകടമാണ് നബി പറഞ്ഞ രണ്ടാം പ്രമാണം, മനഃപൂർവ്വം പറഞ്ഞില്ലേ അപകടമുള്ളൂ എന്ന് പറഞ്ഞതോ അത് കള്ളന്മാരുടെ ഒന്നാം പ്രമാണം. അതാണ് നമ്മൾ സ്വീകരിക്കാത്തത്, ആദ്യത്തെ നമ്മൾ സ്വീകരിക്കും ചെയ്തു. അപ്പൊ ഇങ്ങനെ നബി പറയുന്നത് ഖുർആൻ പറഞ്ഞതിനനുസരിച്ച് ബുഖാരിയിലോ മുസ്ലിമിലോ ഒന്നിനും വേണ്ട, ഏതെങ്കിലും പൊന്നാനി എന്നടിച്ചു വിടുന്ന കള്ള ചരിത്ര ഗ്രന്ഥത്തിന്റെ ഇടയിൽ എഴുതി വെച്ചിരുന്നാലും ശരി, ഖുർആനിൽ പറഞ്ഞൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ രണ്ടാം പ്രമാണമായിട്ട് എടുത്തോളാം, വിരോധമൊന്നുമില്ല. വിപരീതം എഴുതിയാലോ, ബുഹാരിയിലല്ല, അതിന്റെ അപ്പുറത്തുള്ള ശേഖന്മാർ എഴുതിയാലും നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ രണ്ടാം പ്രമാണമായിട്ട് നമ്മൾ ഹദീസ് സ്വീകരിക്കുന്നു. പക്ഷെ അങ്ങനെ സാധനം ലോകത്തുണ്ട്, അപൂർവം ചിലത് കണ്ടെന്ന് വരാം, കൂടുതലായിട്ടൊന്നുമില്ല. പരമ്പരയിൽ കൂടി തെളിയിക്കാൻ രണ്ടാം പ്രമാണം തെളിയിക്കാൻ, ഹദീസ് തെളിയിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ പറയുന്ന വാദങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വേണം, കാരണം മറ്റുള്ളവർ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ കഴിയും. പരമ്പരയിൽ കൂടി ശരിയായ സത്യസന്ധന്മാരുടെ പരമ്പരയിലൂടെ നബി പറഞ്ഞെന്നും പറഞ്ഞിട്ട് രണ്ട് സാക്ഷി മുഖേന ഒരു ഹദീസ് ഈ ലോകത്തുനിന്ന് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല എന്ന് നമ്മളെ വാദം. അതങ്ങനെ വാദം തന്നെ നബിലിന്റെ രണ്ടാം പ്രമാണം എന്ന് പറയുന്നത് അള്ളാ അതിനുള്ള മറുപടി, അതിനുള്ള ഉടനെ മറുപടി കൊടുക്കും. കുൽ ഇൻകാനിൽ റഹ്മാനി വ്രതം, നീ പറയൂ, നബിയോട് പറയാം, നിസാനബിന്റെ നിസാനബി അള്ളാഹ് അവന്റെ പുത്രനാണ്, കുട്ടിയാണ്, മോനാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല, കുഴപ്പം ഇങ്ങനെ നടക്കുമ്പോൾ അവസാനം ഒരു വാക്ക് പറയുമ്പോൾ അവരോടൊരു വലിയ കൊൽ, നീ പറയൂ, പ്രഖ്യാപിക്കും. ഇൻകാനിൽ റഹ്മാനി വ്രതം, അള്ളാന്റെ കുട്ടിയാണ് അല്ലാന്നൊക്കെ ചിലപ്പോൾ തർക്കം ഇരിക്കട്ടെ, അള്ളാഹ്ക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഞാനാണ് ഒന്നാമതായിട്ട് ആ കുട്ടിനെ ആരാധിക്കുക എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിടത്തും അള്ളാഹ്ക്കൊരു കുട്ടി ഉണ്ടാവാൻ നീ സാധ്യതപ്പെടില്ലെങ്കിലും നീ ഉണ്ടാവാന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അള്ളാഹ്ക്ക് കുട്ടി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പന്നെ, അത് ഉറച്ച കാര്യമാണ്, അക്കീദയിൽപ്പെട്ടതാണ്, അത് അടിസ്ഥാന ആദർശമാണത്. അള്ളാഹുവിന്റെ കുട്ടി ഉണ്ടാകുന്ന വൃത്തില്ല, പാടില്ല എന്നിട്ടും പറഞ്ഞണ്ടാ അള്ളാഹുവിനൊരു കുട്ടിയുണ്ട് എന്ന് വരികയാണെങ്കിൽ, അള്ളാഹുവിനൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചോദിച്ചതോളാം, ആദ്യമായിട്ട് ആരാധിച്ചോളാം എന്ന് പറഞ്ഞേക്ക്. നല്ല അപകടമുണ്ടോ പേര്? ഒരു അപകടമില്ല, അള്ളാഹ് കുട്ടി ഉണ്ടായി ആരാധിക്കണം, കാരണം അള്ളാഹ് കുട്ടിയല്ലേ, അള്ളാഹു ആരാധ്യനാണ്. അപ്പൊ അള്ളാഹുവിന്റെ കുട്ടിയും ആരാധ്യം തന്നെ, സംശയമൊന്നുമില്ല, തറവാടൊന്നല്ലേ. അപ്പൊ അള്ളാഹുവിനൊരു കുട്ടി ഉണ്ടെങ്കിൽ ആരാധിക്കണം, അത് ആദ്യത്താളെ ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞേക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹ് കുട്ടി ഉണ്ടാവുന്നോ? കുട്ടി തന്നെ ഞാൻ നന്നാക്കി ലോകത്തുണ്ടാവുന്ന കുറിച്ചില്ല എന്നതുപോലെ രണ്ട് സാക്ഷി ഒത്ത ഒരു ഹദീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ രണ്ടാം പ്രമാണ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അങ്ങനത്തെ ഒരു ഹദീസ് ലോകത്ത് കിട്ടാനില്ല എന്ന് നമ്മുടെ രണ്ടാമത്തെ സിദ്ധാന്തം. അങ്ങനത്തെ ഒരു ഹദീസ് ലോകത്തിനെ തെളിയിക്കാൻ കഴിയില്ല. പിന്നെ ഒത്തുകൂടുന്നുണ്ട്, അത് അബൂ ഹുറൈറ പറഞ്ഞാലും ചിലപ്പോൾ സത്യം പിന്നെ വീണുപോവുക, മനഃപൂർവ്വമല്ല, അതുകൊണ്ട് കാര്യമില്ല, അത് തെളിവായിട്ട് സ്വന്തമായിട്ട് തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലാവട്ടെ, പരമ്പരയൊന്നും നോക്കണ്ട, ഖുർആനിൽ പറഞ്ഞു പറഞ്ഞു ആയിക്കോട്ടെ, ഖുർആനിൽ പറഞ്ഞത് 100 കിതാബ് എഴുതിക്കോട്ടെ, നമ്മൾ സ്വീകരിച്ചോളാ, 1 കിതാബ് എഴുതിയിട്ടില്ലെങ്കിലും സ്വീകരിച്ചോളാ, കുറെ കിതാബുകൾ എഴുതിയപ്പോ അതിന് കൂടുതൽ വിശ്വാസം വന്നൊന്നും പറഞ്ഞോളാ. പക്ഷെ ഖുർആനിൽ ഇല്ലാത്തൊരു കാര്യം രണ്ടാം പ്രമാണം എന്നും പറഞ്ഞു വന്നാൽ നമ്മൾ സ്വീകരിക്കൂല, മരണം വരെ പോരാടുന്നതാണ് നമ്മുടെ സിദ്ധാന്തം. അപ്പൊ ഇതിന് എന്താണ് വാദം, എന്താണ് വാദമുഖം, ഇതൊന്നും നോക്കാതെ ഇങ്ങനത്തെ ലേഖനങ്ങൾ എഴുതിയിട്ട് സൗവനീയർ എഴുതിയിട്ട് എന്താക്കിയിരിക്കണം മതി. രണ്ടാം പ്രമാണം സ്വീകരിക്കുന്നു പറയുന്നുണ്ട്, രണ്ടാം പ്രമാണമായിട്ട് ഹദീസ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നു പറയുന്നുണ്ട്, അങ്ങനെ ലോകത്തിൽ ഹദീസ് ഇല്ലാന്നും പറയുന്നുണ്ട്, അവരോട് പറയേണ്ട മറുപടിയൊക്കെ ലോകത്തില്ലാന്ന് നമ്മൾ പറയുന്നുണ്ട്, രണ്ടാം പ്രമാണമായിട്ട് ശരിയായ ഹദീസ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നു പറയുന്നുണ്ട്, രണ്ടും തെറ്റില്ല, യാതൊരു വൈരുദ്ധ്യം തമ്മിലില്ല. അത് മനസ്സിലായിട്ടില്ല, ഈ സൗവനീയർക്ക് മനസ്സിലായിട്ടില്ല. ഏതായിരുന്നാലും അതിന്റെ മറുപടികളെ നമ്മളിങ്ങനെ തുടർച്ച ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പൊ തന്നെ നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്, അടുത്ത ഗൃഹമാസികയിൽ വിശദമായിട്ട് മറുപടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വീണ്ടും നോട്ടീസ് ഇറക്കുന്നുണ്ട്. ഇപ്പോ 3 വലിയ വമ്പന്മാരായിട്ട് ഏതായിരുന്നാലും നമ്മൾ ആദർശത്തെ നേരിടാൻ വേണ്ടി അവഗണിച്ച് അവഗണിച്ച് അവഗണിച്ചെന്ന് ഇങ്ങനെ പല്ലക്കങ്ങളോളം പറഞ്ഞു പോന്നിരുന്ന ആൾക്കാര് നിരന്തരമായിട്ട് ലേഖനങ്ങൾ എഴുതി നമ്മളെ പരിഗണിച്ചിരിക്കുന്നു. അതപ്പോ നമ്മൾക്കുള്ള സന്തോഷ വാർത്ത പറയാം, നമ്മളെ പരിഗണിച്ചിരിക്കുന്നു. അവർക്ക് മറുപടി പറയാതിരിക്കാൻ നിവൃത്തില്ല. ഏതായാലും പറഞ്ഞിടത്തോളം ഒക്കെ അബദ്ധം, പറഞ്ഞിടത്തോളം മുഴുവൻ അബദ്ധമായിട്ട് എഴുതിയുള്ളത്, അതൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിന്റെ തലമുതൽ നമ്പർ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോ വിഷയം രംഗത്ത് വരാൻ പോവുകയാണ്. ഈ യുഗം നമുക്ക് വളരെ അനുകൂലമാണ്. നമ്മൾ ഉള്ള ആളുകൾ സംഘടിതമായിട്ട് പ്രവർത്തിച്ചാൽ അതിന്റേതായ ഫലമുണ്ടാവും. ഒട്ടാകെ ലോകം തൊട്ടാകെ സത്യം പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞോളുന്നില്ല. പക്ഷെ നമ്മളുടെ നാട്ടിൽ കേരളം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു പാരമ്പര്യം കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് എന്തും പറയാവുന്നൊരവസ്ഥ, ഇവിടുത്തെ ചെറിയ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് നമ്മൾക്ക് പറയാവുന്നൊരവസ്ഥ ഇവിടെ കേരളത്തിലുണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ എവിടെയും നമ്മളുടെ ഈ പറയുന്ന ആദർശങ്ങൾ പറയാൻ പാടില്ല. ആദ്യമല്ല നമ്മളീ പറയുന്ന വിഷയങ്ങളൊന്നും മുസ്ലിം രാഷ്ട്രം എന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ നാട്ടിലും പറയാൻ സാധ്യമല്ല. ഇപ്പൊ നമ്മൾ പറയും ഇറാനെ പറ്റി സാധനം പറയാം, മൂന്നു നേരം തന്നെ ഉള്ളൂ, വേറെ നല്ല കാര്യങ്ങളൊക്കെ പകട. ആ മൂന്ന് നേരത്തെ കൂടി തന്നെ അവിടെ ഗർജന്ത പിന്നെ നടക്കുന്നുണ്ട്. ആ ഒരു മൂന്ന് നേരത്തിന്റെ സിദ്ധാന്തം വേറെടുത്തുണ്ട്, അത് നമ്മൾക്ക് അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ അവിടെ പെട്ടതൊക്കെ പറയാൻ പറ്റില്ല. അവിടെ പെട്ട് ഒരു ചിലപ്പോൾ സുജു തന്നെ അവർക്കുണ്ടായിരിക്കാം, പിന്നെ ചെറുത്തും പറഞ്ഞു പറയുന്നവർക്കൊക്കെ വ്യത്യസ്തം ഉണ്ടായിരിക്കാം, സാധ്യതയുണ്ട്. അത് ഇത്തവണം കിട്ടിയിട്ടില്ല. മൂന്ന് നേരത്തിന്റെ കാര്യത്തിൽ മാത്രം അവർ പറഞ്ഞ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കാനേ ഉള്ളൂ. വേറെ അവർക്ക് ഹുറാഫാത്തുകളുടെ ധാരാളമുണ്ട്, ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ അവിടെ പോയിട്ട് ഇപ്പൊ ഹജീസ് തന്നെ ഇതിനെ സംബന്ധിച്ച് തന്നെ പറയാം, ഹജീസ് അവർക്കൊണ്ട് സ്നേഹാസിത്ത, നമ്മൾക്കൊണ്ട് സ്നേഹാസിത്ത ഉണ്ട് 90 കോടി. ആ 10 കോടിക്ക് ഒരു സ്നേഹാസിത്ത വേറെ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇതിനെതിരായിട്ട്. ആറ് ഹരീഫിന്റെ കിതാബ് അവർക്കും അതിലെന്തൊക്കെ എഴുതി കുട്ടിയെന്നുള്ള കണക്കൊന്നുമില്ല, അവർക്ക് വേണ്ടതൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ സമ്മതിക്കും, നമ്മൾ രണ്ടും സമ്മതിക്കില്ല. ഇവരുടെ സ്യാസത്തിന് നമ്മൾ സമ്മതിക്കില്ല, അവരുടെ സ്യാസത്തിന് നമ്മൾ സമ്മതിക്കില്ല. രണ്ടിനും അല്ല പറഞ്ഞത് കാണുന്നുണ്ടെങ്കിലോ അത് നമ്മൾക്ക് സ്യാസത്തെ വേണ്ട ഇല്ലാതെ തന്നെ നമ്മൾ സമ്മതിക്കും ചെയ്യാം. ഇതാണ് ഹരീഫ് സംബന്ധമായിട്ട് നമ്മുടെ പ്രധാന ആദർശം എന്ന് വളരെ കറ കളഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതേ രൂപത്തിൽ തന്നെ പിന്നെ അഭിനന്ദനങ്ങൾ പറയുന്നത് ഹരീഫുകൾക്കില്ലേ അഭിനന്ദനങ്ങൾ പറയുന്നത്. ആ അള്ളാഹ്ക്ക് കുട്ടി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാധിച്ചോളാം എന്ന് നബി പറഞ്ഞു, അതിന് മറുപടിയാണ്. അള്ളാഹ്ക്ക് കുട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാധിച്ചോളാം എന്ന് നബിയോട് പറയാൻ പറഞ്ഞെന്തിനാ? കുട്ടിയില്ലാന്ന് അള്ളാഹ്ക്ക് ഉറപ്പാണ്, നബിക്ക് ഉറപ്പാ, ലോകത്തിനൊക്കെ ഉറപ്പാ. പിന്നെന്തിനാ കുട്ടിയില്ലെങ്കിൽ ഞാൻ ആരാധിച്ചോളാം പറഞ്ഞെന്തിനാ? അങ്ങനത്തെ ഒരു കുട്ടിയിൽ നിന്ന് വെറുതെ സ്ഥാപിക്കട്ടെ ഒന്ന് കാണാറോ എന്നാ പറഞ്ഞതാ. അങ്ങനെ അള്ളാഹ്ക്ക് ഒരു കുട്ടിയിൽ നിന്ന് ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഒന്ന് സ്ഥാപിച്ചു തരട്ടെ, അതിന്റെ തെളിവായിട്ട് ആ സുബ്രഹാനൊക്കെ ഇതൊന്നും സാധിക്കേ. നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള തെളിവുമായിട്ട് ഇങ്ങോട്ട് വാ എന്ന വെല്ലുവിളിയാണത്. അതുപോലെ രണ്ട് സാക്ഷിയുള്ള ഈ സാറ്റ് ഇങ്ങോട്ട് വാ അന്ന് കാണട്ടെ, ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിച്ചോളാം. ഒരു വൈരുദ്ധ്യം ഇല്ല, യാതൊരു വൈരുദ്ധ്യം ഇല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഏതായാലും ഈ വിഷയം ഇവിടെ രംഗത്ത് ആരവഗണിച്ചാലും ഇത് മറിഞ്ഞെടുക്കാൻ പോണില്ല, ആർക്കൊട്ട് അവഗണിക്കാൻ കഴിയില്ല. പുരാണിക സത്യങ്ങളാണ് ഇത് രംഗത്ത് വരും, അത് രംഗത്ത് വന്നാൽ സ്വീകരിക്കാൻ ധാരാളം ആളുകളും ഈ നാട്ടിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളെ പറ്റില്ല, ഇവിടെ ധാരാളം ആളുകൾ അതിനുവേണ്ടി സംഘടിതമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവ ജനങ്ങൾ ഇവ നന്നായിട്ടൊരു വൈത്തിരിയിൽപ്പെട്ടുണ്ട്. എന്തൊക്കെ അപകടങ്ങളുണ്ട് എന്ന് ഇവിടുത്തെ ആദർശ വിശ്വാസികൾ മനസ്സിലാക്കുന്നത്, ഇവിടൊക്കെ തകരാറുകളുണ്ട്, ഇവരെന്തൊക്കെ പഠിച്ചത് പോരായുണ്ട്, അല്ലെങ്കിൽ പഠിച്ചതെന്തൊക്കെ പേശലുണ്ട് എന്നൊക്കെ മറ്റുള്ള മൗലാനന്മാരെ സംബന്ധിച്ച്